നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ പ്രണാമങ്ങൾ. ഈ ഒരു മഹാസംഭവം, ഈ ഒരു മഹാസംരംഭം, അതിന് കാരണഭൂതരായിട്ടുള്ള ആ മഹാപ്രതിഭാശാലികളായിട്ടുള്ള ഡോക്ടർ ഗോപാലകൃഷ്ണൻ, ഡോക്ടർ സാംബശിവൻ, ഇവരുടെ മുമ്പിൽ സാഷ്ടാംഗ പ്രണാമങ്ങൾ. എനിക്ക് തന്ന വിഷയം കുടുംബജീവിതത്തെക്കുറിച്ചാണ്. നാരായണൻകുട്ടിയും രാമൻ സാറും ഒക്കെ പറഞ്ഞിട്ടുള്ള ആധ്യാത്മിക മേഖലകളിൽ നിന്നും സാധാരണ ഒരു ഭൂമിയുടെ തലത്തിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. ഇന്നലത്തെ കുറച്ച് പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ഉറക്കെ ചിന്തിക്കാം. അതുമാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മുടെ എല്ലാ ജീവിതത്തിൻ്റെയും ബേസിസ്, ഫൗണ്ടേഷൻ നമ്മുടെ ഫാമിലി ലൈഫാണല്ലോ. പൗരാണിക ഭാരതീയ സങ്കല്പം അനുസരിച്ച് ആശ്രമധർമ്മങ്ങളിൽ ബ്രഹ്മചര്യം, ഗൃഹസ്ഥം, വാനപ്രസ്ഥം, സന്യാസം എന്നതിൽ ഗൃഹസ്ഥാശ്രമത്തിനാണ് വളരെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു ഗൃഹസ്ഥൻ്റെ കർമ്മങ്ങൾ, ഗൃഹസ്ഥൻ ചെയ്യേണ്ടതായിട്ടുള്ള പഞ്ചയജ്ഞങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായി പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ അതിൽ നിന്നൊക്കെ വളരെയധികം അകന്നുപോയി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതൊരു വളരെ ഒരു ഓട്ടപ്രദക്ഷിണം എന്നുള്ള നിലയ്ക്ക് ഫാമിലി, വാട്ട് ഈസ് ഹാപ്പനിങ് ടു ഇറ്റ് എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ഒടുവിൽ ഹൗ എ റിട്ടേൺ ടു റിച്വൽസ് ആൻഡ് എ റിട്ടേൺ ടു അവർ ട്രഡീഷൻ ക്യാൻ ഹെൽപ്പ് അസ് എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ആൻസർ നല്ലതോ പോസിറ്റീവോ നെഗറ്റീവോ ആയിക്കൊള്ളട്ടെ, നമുക്കൊന്ന് ചിന്തിക്കാം. ചിന്തകന്മാർ പറയുന്നത് മനുഷ്യ ചരിത്രത്തിലെ മൂന്ന് പ്രധാന കാലഘട്ടങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, മനുഷ്യൻ വേട്ടയാടി ജീവിച്ചിരുന്ന മനുഷ്യൻ കൃഷി ചെയ്ത് ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഒരു സമൂഹം ഉണ്ടായത്. ഫസ്റ്റ് റെവല്യൂഷൻ വാസ് ദി അഗ്രികൾച്ചർ റെവല്യൂഷൻ. ദ സെക്കൻഡ് റെവല്യൂഷൻ ഉണ്ടായിട്ടുള്ളത് ഇൻഡസ്ട്രീസ് ഉണ്ടായപ്പോഴാണ്. വ്യവസായ വിപ്ലവം വന്നപ്പോൾ അവിടെ ഒരു വർഗ വിവേചനവും വർഗസമരവും അതിനനുസരിച്ചുള്ള ബാക്കിയുള്ള സോഷ്യൽ സിസ്റ്റംസും വന്നു കഴിഞ്ഞതാണ് രണ്ടാമത്തെ ഒരു നാഴികക്കല്ല്. ഇപ്പോൾ ചിന്തകന്മാർ പറയുന്നു ഇപ്പോഴത്തെ ഒരു നാഴികക്കല്ല് ദ ഹൈ സ്പീഡ് റെവല്യൂഷനാണ്. ഇൻഫർമേഷൻ ടെക്നോളജിയുടെയും ഇലക്ട്രോണിക്സിൻ്റെയും മറ്റും ഭൗതികമായിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു വളർച്ച. ഇറ്റ് വാസ് എ വെരി സഡൻ തിങ്. നമുക്ക് ആലോചിച്ചറിയല്ലേ, കഴിഞ്ഞ ഒരു 10 വർഷത്തിനുള്ളിൽ നമ്മുടെ ഈ ജീവിതത്തിലേക്ക് ഈ ടെക്നോളജി എത്രയധികം കടന്നു വന്നു നമുക്കറിയാം. അതിനെക്കുറിച്ച് പറയുന്നത് ഇത്ര വേഗത്തിൽ ഭൗതികമായിട്ടുള്ള വസ്തുതകൾ, സാഹചര്യങ്ങൾ, സുഖഭോഗങ്ങൾ സമൂഹത്തിന് മേലെ പതിക്കുമ്പോൾ അത് താങ്ങാനുള്ള കഴിവ് സമൂഹത്തിന് ഇല്ല അത്രേ. അതിനെക്കുറിച്ചൊരു ചിന്തകൻ പറഞ്ഞത് ദ ഫ്യൂച്ചർ അറൈവ്ഡ് ടു സൂൺ. നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ ഭാവി നമ്മുടെ മേൽ വന്ന് പതിച്ചു. ഒരു കഴിഞ്ഞ ഒരു 2 വർഷത്തെ കാര്യം ആലോചിച്ച് നോക്കൂ. നമ്മുടെ അടുത്ത് മൊബൈൽ ഫോൺ വന്നു കഴിഞ്ഞ് ഇന്ന് മൊബൈൽ ഫോൺ പിക്ചർ ഫോണായി, വീഡിയോ ഫോണായി, ആ ഫോണായി കഴിഞ്ഞ ഉടനെ തന്നെ ഒരുപാട് അറിയാമല്ലേ, ഇന്നലെ മിനിഞ്ഞാൻ നോക്കുണ്ടായ സംഭവങ്ങൾ അറിയാം. അപ്പോൾ വെൻ ദ ടെക്നോളജി ഡിസൻസ് ഓൺ ദ ഹ്യൂമൻ സൊസൈറ്റി, നമ്മളതിന് റെഡിയല്ല. അപ്പം നമ്മുടെ എല്ലാ സംഗതികളും നമ്മൾ തകരാറിലാവുന്നു. അതാദ്യമായിട്ട് സംഭവിക്കുന്നത് കുടുംബങ്ങളിലാണ്. അതാണ് ആൽവിൻ ടോഫ്ലറിൻ്റെ ഫ്യൂച്ചർ ഷോക്ക് എന്ന പുസ്തകത്തിൽ അവർ പ്രധാനമായിട്ട് പറയുന്നത്. ദ ഡിസ്റപ്റ്റഡ് ഫാമിലീസാണ് അതിൻ്റെ ഫലമെന്ന് പറയുന്നു. പാശ്ചാത്യ രാജ്യങ്ങൾ സംഭവിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഭാരതീയ പശ്ചാത്തലത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ പട്ടണങ്ങളിൽ സംഭവിക്കുന്നത്, ഇപ്പം മെല്ലെ മെല്ലെ നമ്മുടെ ഗ്രാമങ്ങളിലേക്കും വരുന്നത്, നമ്മൾ കുട്ടികൾ, നമ്മുടെ യങ് ജനറേഷൻ എന്തിനാണ് എക്സ്പോസ്ഡ് ആയിട്ട് നമ്മൾ ആലോചിച്ചാൽ 3 കാര്യങ്ങൾ നമുക്ക് വ്യക്തമാകും. വൺ ഇസ് ബൊംബാർഡ്മെൻ്റ് ഓഫ് ദ സെൻസസ്. നമ്മുടെ കുട്ടികളുടെ, നമ്മുടെ കുടുംബങ്ങളുടെ, വ്യക്തികളുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ മേലെ ദൃശ്യശ്രവണ മാധ്യമങ്ങൾ ചെയ്യുന്ന ബൊംബാർഡ്മെൻറ്റ് അല്ലേ, അതല്ലേ നമ്മളൊക്കെ എക്സ്പോസ്ഡ് ആവുന്ന. അതാണ് ഇത് എത്രത്തോളം നമ്മുടെ വ്യക്തിപരമായ, കുടുംബപരമായ, സാമൂഹ്യപരമായ വളർച്ചയ്ക്ക് ഇത്രത്തോളം ഉതകുന്നു എന്ന് നമ്മൾ ഉറക്കെ ചിന്തിക്കാം. വാട്ട് ക്യാൻ വി ഡു അബൌട്ട് ഇറ്റ്? ബൊംബാർഡ്മെൻ്റ് ഓഫ് ദ സെൻസസ്. ഈ ബൊംബാർഡ്മെൻറ്റിൽ നമ്മൾ വരുന്ന, നമ്മൾ കാണുന്ന ദൃശ്യശ്രവണ മാധ്യമങ്ങളിലൂടെ, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ കടത്തിവിടുന്നതെല്ലാം ആരോഗ്യപരമാണോ എന്ന് വീണ്ടും ചിന്തിക്കുക. രണ്ടാമത്തത് ഇൻഫർമേഷൻ ഓവർലോഡ്. ഇന്ന് നമുക്ക്, പണ്ട് നമുക്ക് ഇൻഫർമേഷൻ കിട്ടാനുള്ള ഉപാധികൾ കുറവായിരുന്നു. ഇന്ന് നമുക്ക് ഇൻഫർമേഷനാണ്, ഇൻഫർമേഷൻ ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. സത്യസായി ബാബ ഒരിക്കൽ പറഞ്ഞു, ഇന്നത്തെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ശ്രീ സത്യസായി ബാബ പറഞ്ഞു, ഇൻഫർമേഷൻ ഇൻഫർമേഷൻ നോ ട്രാൻസ്ഫർമേഷൻ. ഇന്ന് ഇൻഫർമേഷൻ ടെക്നോളജിയാണ്. പ്രാചീനമായ ഭാരതീയ വിദ്യാഭ്യാസ പ്രക്രിയ ഒരു ട്രാൻസ്ഫർമേഷൻ ടെക്നോളജിയുടേതായിരുന്നു, ഇന്നത് ഇൻഫർമേഷൻ ടെക്നോളജിയുടേതാണ്. ഇത് രണ്ടും ഉണ്ടായിട്ടും ഇന്നത്തെ കുടുംബങ്ങളിൽ, ഇന്നത്തെ സമൂഹത്തിൽ സംഭവിക്കുന്നത് ഇന്നബിലിറ്റി ടു ടേക്ക് ഡിസിഷൻസ്. ഇന്നത്തെ യുവതലമുറയ്ക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു കഴിവുകേടുള്ളത് കൊണ്ടാണ് ഇത്രയധികം ഇൻഫർമേഷൻ ഉണ്ടായിട്ടും ഇത്രയധികം ദൃശ്യശ്രവണ മാധ്യമങ്ങളിലൂടെ വിവരം കിട്ടിയിട്ടും ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളം, സാക്ഷരത 100% സംഭവിച്ച കേരളം ലോകത്തിൽ 1st നിൽക്കുന്നു ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണത്തിൽ, മദ്യപിക്കുന്നവരുടെ എണ്ണത്തിൽ. അല്ലേ? വി ഹാവ്, നമുക്ക് സാക്ഷരതയുണ്ട്, നമുക്ക് വൈകാരിക സാക്ഷരതയില്ല. വി ഹാവ് ലിറ്ററസി, വി ഹാവ് നോ ഇമോഷണൽ ലിറ്ററസി. ഇമോഷണൽ ലിറ്ററസി കളഞ്ഞു കുളിക്കുന്ന ഒരു സമൂഹമായിട്ട് മാറുന്നു. ഹ്യൂമൻ എവല്യൂഷൻ എടുത്തു നോക്കുമ്പോൾ നമ്മൾ കാണുന്നത്, ആർ വി ചേഞ്ചിങ് ഫ്രം എൻ ഇൻ്റലക്ച്വൽ ബീയിങ് ഇൻ ടു എൻ ഇമോഷണൽ ബീയിങ്? ഒരു ഇൻ്റലക്ച്വൽ ബീയിങ് ആയിട്ടാണ് പരിണാമത്തിൽ നമ്മൾ നിൽക്കുന്നത്. ഈ ഇൻ്റലക്ച്വൽ ബീയിങ് എന്ന നിലയിൽ നിന്നും നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകേണ്ടത് ഒരു സ്പിരിച്വൽ ബീയിങ്ങിലേക്കാണ്, അരവിന്ദ മഹർഷി പറഞ്ഞിട്ടുള്ള സൂപ്പർമാനിലേക്കാണ്. അതിനു പകരം നമ്മളൊരു ഇമോഷണൽ ബീയിങ് ആയിട്ട് കള്ളുകുടിക്കുന്നു, കൊല്ലുന്നു, ആത്മഹത്യ ചെയ്യുന്നു. വാട്ട് ഇസ് ദ റെമഡി ഫോർ ഇറ്റ്? ഈ കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പം നമ്മുടെ ഈ കുടുംബ സംവിധാനത്തിൽ, നമ്മുടെ ഗൃഹസ്ഥാശ്രമ സംവിധാനത്തിൽ വ്യക്തമായ മാർഗരേഖകൾ നമ്മുടെ പൂർവികർ തന്നിരുന്നു. നമ്മളതെല്ലാം ഇപ്പോൾ ഒരുവിധം എല്ലാം അപ്രത്യക്ഷമായി കഴിഞ്ഞു. പക്ഷെ ഇന്നത്തെ ചുറ്റുപാടിൽ കുറച്ചെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതിനെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിച്ചാൽ, ചിന്തിച്ചാൽ, ഇത്തരം ഓർഗനൈസേഷൻ അത് സമൂഹത്തിൽ പരത്താൻ ശ്രമിച്ചാൽ കുറേയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ആദ്യമായിട്ടൊരു കാര്യം എടുക്കാം. ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് വ്യക്തി ജനിക്കുന്നു, അല്ലേ? വ്യക്തി ഭൂമിയിലേക്ക് വരുന്നു. ദ എജ്യൂക്കേഷൻ ഷുഡ് ബിഗിൻ ബിഫോർ ബർത്ത്. ഗർഭിണിയായിരിക്കുന്ന ഒരു സ്ത്രീയുടെ ജീവിതചര്യ, അതാണല്ലോ ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ തുടക്കം. ഈ ഇത് ഇതിൽ നിന്ന് വന്ന മാറ്റങ്ങൾ നമ്മൾ കുടുംബം എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് എടുത്തു നോക്കുക. നമ്മുടെ ആചാര്യന്മാർ ഒരു ഗർഭിണിയായ സ്ത്രീ അനുഷ്ഠിക്കേണ്ട എല്ലാ സംവിധാനങ്ങളും പറഞ്ഞു തന്നിരുന്നു. ഇന്നത്തെ സംഭവം, ഐ എം എ ഗൈനക്കോളജിസ്റ്റ്, ഐ ഡീൽ വിത്ത് പ്രഗ്നൻറ്റ് വിമൻ. അപ്പോൾ എനിക്ക് നന്നായിട്ടറിയാം, ഇന്നത്തെ ഒരു ഗർഭിണിയുടെ അവസ്ഥയിൽ ഒരു ഡോക്ടറെടുത്ത് പോവുക, മരുന്ന് കഴിക്കുക എന്നതിൽ കവിഞ്ഞുള്ള അനുഷ്ഠാനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇല്ലാതായിരിക്കുന്നു. ഇതിൽ വളരെ ഭംഗിയായിട്ട് ഞാനിതിൻ്റെ വായിച്ചപ്പോൾ, അരവിന്ദ ആശ്രമത്തിലെ അമ്മ മദർ ഗർഭിണിയെക്കുറിച്ചൊരു മനോഹരമായൊരു സെൻറ്റൻസ് ഞാൻ വായിച്ചു, ഞാനവിടെ വായിക്കാം. ട്രൂ മെറ്റേണിറ്റി ബിഗിൻസ് വിത്ത് എ കോൺഷ്യസ് ക്രിയേഷൻ ഓഫ് എ ബീയിങ്. ദ കോൺഷ്യസ് ക്രിയേഷൻ ഓഫ് എ ബീയിങ് ആണ് അവിടെ മെറ്റേണിറ്റിയെക്കുറിച്ച് പറയുന്നത്. വിത്ത് ദ വിൽഡ് ഷേപ്പിംഗ് ഓഫ് എ സോൾ, വിൽഡ് ഷേപ്പിംഗ് ഓഫ് എ സോൾ എന്ന് പറയുന്നു, കമ്മിങ് ടു ഡെവലപ്പ് ആൻഡ് യൂട്ടിലൈസ് എ ന്യൂ ബോഡി. ദ വിൽഡ് ഷേപ്പിംഗ് ഓഫ് എ സോൾ, കമ്മിങ് ടു ഡെവലപ്പ് ആൻഡ് യൂട്ടിലൈസ് എ ന്യൂ ബോഡി. നമ്മുടെ സമൂഹത്തിൽ എത്ര പേര് ഗർഭം ധരിക്കുന്നതിന് മുമ്പേ ഈ ഒരു സംഗതി ചിന്തിക്കുന്നു? ഇതൊക്കെ നമുക്ക് പണ്ട് ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടില്ലേ? നമ്മൾ മറന്നുപോയി കഴിഞ്ഞിരിക്കുന്നു. എത്രയോ ഗർഭോപനിഷത്ത് എന്ന് പറഞ്ഞൊരു ഉപനിഷത്തുണ്ട്. ഞാൻ അടുത്ത കാലത്താണ് അത് മനസ്സിലാക്കി, നിർഭാഗ്യവശാൽ. ഒരുപക്ഷെ ഡോക്ടർ ഗോപാലകൃഷ്ണനും ഡോക്ടർ സാംബശിവൻ്റെയും ഒക്കെ പുസ്തകങ്ങൾ വായിച്ചപ്പോൾ, ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ, ഭാഗ്യവശാൽ ഒരു നിയോഗം എന്നോണം അതിൻ്റെ ഒരു കോപ്പി കിട്ടി. ഗർഭോപനിഷത്ത് എന്ന് പറഞ്ഞൊരു ഉപനിഷത്തുണ്ട്. ഗർഭത്തെക്കുറിച്ചും ഗർഭത്തിൻ്റെ വളർച്ചയെക്കുറിച്ചും ഗർഭിണികൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും. ഇവിടെ ഒരു ഗർഭിണിയുടെ ചര്യ, ദ ഡെവലപ്പിംഗ് സോൾ. ഇപ്പോൾ മോഡേൺ മെഡിസിനിൽ ഒരു പുതിയ തിയറി വന്നിട്ടുണ്ട്, ദ ഫീറ്റൽ ഓറിജിൻസ് ഓഫ് അഡൽറ്റ് ഡിസീസ്. 65 വയസ്സാകുമ്പോൾ നിങ്ങൾക്ക് ബ്ലഡ് പ്രഷർ വരുന്നുണ്ടെങ്കിൽ അത് തുടങ്ങിയത് നിങ്ങൾ ഗർഭാവസ്ഥയിലിരിക്കുമ്പോഴാണ് അത്രേ. ഫീറ്റൽ ഓറിജിൻസ് ഓഫ് അഡൽറ്റ് ഡിസീസ് എന്നൊരു തിയറി വളരെ പ്രസിദ്ധം, ബേക്കർ എന്ന് പറഞ്ഞൊരു എപ്പിഡെമിയോളജിസ്റ്റിൻ്റെ പ്രസിദ്ധമായ കണ്ടുപിടുത്തങ്ങളാണ്. പക്ഷേ നമ്മുടെ ആചാര്യന്മാർ ആദ്യം മുതൽക്കേ പറഞ്ഞു തന്നിട്ടുണ്ട്, പുറത്തു വരുന്ന കുട്ടിയുടെ മാനസികാവസ്ഥ രൂപപ്പെടുന്ന ഗർഭസ്ഥ ശിശുവിൻ്റെ ഇതിലാണ്. അപ്പോൾ ഇപ്പോൾ 4D 3D സ്കാനിങ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഗർഭസ്ഥ ശിശുവിൻ്റെ മുഖത്തെ എക്സ്പ്രഷൻസൊക്കെ പഠിക്കാൻ തുടങ്ങി. എപ്പോൾ മനസ്സിലാക്കുന്നു, എപ്പോൾ ചേതന വരുന്നു, എന്തൊക്കെ മനസ്സിലാക്കുന്നു എന്ന് മനസ്സിലാക്കി. അപ്പോൾ നമ്മൾ ഈ ഗർഭസ്ഥ ശിശുവിന് പോഷകങ്ങൾ, പോഷകമെന്ന് പറയുമ്പോൾ ഭക്ഷണം മാത്രമാണ് പോഷകം, പക്ഷെ ആഹാരം എന്ന് പറയുന്നത് എല്ലാ തരത്തിൽ കൂടിയും കിട്ടുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഈ പുറമേ നിന്ന് കിട്ടുന്ന ശബ്ദം പെർസീവ് ചെയ്യാനും അതിനെ മനസ്സിലാക്കാനും അതിനനുസരിച്ച് റിയാക്ട് ചെയ്യാനും ഗർഭസ്ഥ ശിശുവിന് കഴിവുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ സായിപ്പ് അതിനൊരു പേര് കൊടുത്തു, ദി അഭിമന്യു ഇഫക്റ്റ്. സായിപ്പ് കൊടുത്ത പേരാണ് ദി അഭിമന്യു ഇഫക്റ്റ്. നമ്മുടെ നാട്ടിൽ അത് മനസ്സിലാക്കുന്നുണ്ടോ? നമ്മൾ പറയുന്നു, ഗർഭസ്ഥ ശിശു, ഗർഭിണിയായിരിക്കുന്ന സ്ത്രീ സച്ചിന്തകൾ വളർത്തണം, നാരായണീയം വായിക്കണം, കൃഷ്ണൻ്റെ ലീലകൾ മനസ്സിൽ നിറയുണ്ടായിരിക്കണം, പക്ഷെ ഇന്ന് എൻ്റെ പ്രാക്ടീസിൽ എല്ലാവരും ഗർഭിണിക്ക് നിർബന്ധം കടമറ്റത്ത് കത്തനാര് കാണണമെന്നാണ്. അപ്പൊ ഇന്നത്തെ നിലയനുസരിച്ച് ഗർഭശിശു പുറത്തു വരുമ്പോൾ ഉണ്ണികൃഷ്ണനെ മനസ്സിൽ ധ്യാനിച്ച് ഉണ്ണികൃഷ്ണ പോലെയുള്ളൊരു കുട്ടി പുറത്തു വരുന്നതിന് പകരം എനിക്ക് എപ്പോഴും തോന്നുന്ന അനധിവിദൂരമായ ഭാവിയിൽ ഞാൻ ഡെലിവറി ചെയ്യുന്ന ഒരു കുട്ടി പുറത്തു വരുമ്പോൾ ഡിഷും ഡിഷും എന്ന് പറഞ്ഞ് വരുമോ എന്നെനിക്ക് സംശയമുണ്ട്. അപ്പൊ അവിടുന്ന് തുടങ്ങുന്നു റിട്ടേൺ ടു റിച്വൽസ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിൽ പരത്തുന്നുണ്ട്. മദ്രാസിൽ ഓജസ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു ഫൗണ്ടേഷൻ ഗർഭിണികൾക്ക്, വിദഗ്ധരായ ഗൈനക്കോളജിസ്റ്റുമാർ കൂടിയിരുന്ന് ഗർഭിണികൾക്ക് ആൻറ്റിനറ്റൽ ചെക്കപ്പിൻ്റെ കൂടെ ക്ലാസ് കൊടുക്കുന്നതോടൊപ്പം വേദമന്ത്രങ്ങൾ ഉച്ചരിക്കുന്ന ഒരു സെഷൻ കൂടി അവരുടെ ഇടയിലുണ്ട്. അത് നിർബന്ധമായിട്ട് ചെയ്യുന്ന ഒരു സംവിധാനം കൂടി അവിടെയുണ്ട്. അപ്പോൾ അവിടുന്ന് തുടങ്ങുകയാണ്. ഇങ്ങനൊരു കുട്ടി ഈ ലോകത്തിലേക്ക് വരികയാണ്. ഈ കുട്ടി ഒരു ലോകത്തിലേക്ക് വന്നു കഴിയുമ്പോൾ എന്തൊരവസ്ഥയിലേക്കാണ് ഈ കുട്ടി വരുന്നത്? ഏതൊരു ഒരു സമൂഹത്തിലേക്കാണ് കുട്ടി വരുന്നത്? കുട്ടി എന്താണ് കണ്ടു പഠിക്കുന്നത്? ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, മുമ്പ് കാലങ്ങളിൽ കൂട്ടുകുടുംബം ഉണ്ടായിരുന്ന കാലത്ത് നമ്മുടെ കുട്ടികൾ പ്രാക്ടിക്കൽ നോളജോടുകൂടെ വളരുന്നു അല്ലേ. എല്ലാം കുട്ടി മുമ്പിൽ കാണുന്നു, ഒരു ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും കാണുന്നു. അങ്ങനെ ആ കുട്ടി വളർന്നു വരികയാണ്. ഇവിടെ കുട്ടി കാണുന്നത് എന്ത്? നമ്മൾ ചിന്തിക്കുക, വാട്ട് കെൻ വി ഡു അബൌട്ട് ഇറ്റ് എന്ന് ആലോചിക്കുക. അവിടെ കുട്ടികൾ കാണുന്നത് ആചാരാനുഷ്ഠാനങ്ങൾ, നമ്മുടെ റിച്വൽസ്, നമ്മുടെ ഉത്സവങ്ങൾ, ഇതെല്ലാം കണ്ടുകൊണ്ട് വളർന്നൊരു കുട്ടി. ആ കുട്ടിയുടെ ചിത്രം ഒരു ഭാഗത്ത് വയ്ക്കുക, ഇന്ന് കുട്ടി വളർന്നു വരുമ്പോൾ ഒരു ചിത്രം മുമ്പിൽ വയ്ക്കുക. ഇവിടെ ഈ കുട്ടി വളർന്നു വരുന്ന സമയത്ത് വളരുന്നത് നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ മാറി, നമ്മൾ അണുകുടുംബങ്ങളായി, ഇന്ന് നമ്മൾ മാരുതി കുടുംബങ്ങളായി അല്ലേ. വാട്ട് ഇസ് എ മാരുതി ഫാമിലി? മാരുതി കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു മാരുതി കാറിൽ ഫ്രണ്ടിൽ രണ്ട് പേർക്ക് ഇരിക്കാം, ബാക്കിൽ രണ്ട് പേർക്ക് ഇരിക്കാം. അപ്പം ഭാര്യയും ഭർത്താവും രണ്ട് കുട്ടികളും ആയിക്കഴിഞ്ഞാൽ ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ അച്ഛനും അമ്മയും വീട്ടിലുണ്ടാവും, അതായത് മുത്തശ്ശനും മുത്തശ്ശിയും ഉണ്ടാവും. ഇവർ കാറിൽ കയറിയതിന് ശേഷം പറയും, കാറിലെ സ്ഥലമില്ലാട്ടോ, നിങ്ങൾ വീട്ടിലിരുന്നുള്ളൂ എന്ന് പറയും. ഇതാണ് മാരുതി ഫാമിലി എന്ന് പറയുന്നത്. നമ്മുടെ കൾച്ചർ അങ്ങനെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. സായിപ്പിൻ്റെ വൃദ്ധസദനം നമ്മൾ കടമെടുത്തുകൊണ്ട് നമ്മൾ മുത്തശ്ശിമാരെയും മുത്തശ്ശനെയും നമസ്കരിച്ച് കാണിക്കേണ്ട ആ ഒരു കൾച്ചറിൽ നിന്ന് മാറിയിട്ട് ഒരു കുട്ടിയോട് ചോദിച്ചു, വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഗ്രാൻഡ് മദർ എന്ന് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞു, ഗ്രാൻഡ് മദർ ഈസ് എ തിങ് വിച്ച് വി വിസിറ്റ് എവറി സൺഡേ ഈവനിങ് 5 o'clock എന്ന് പറഞ്ഞു. നമ്മൾ ആ നിലയിലേക്ക് പോകുന്നു. ഫാമിലി, വാട്ട് ഇസ് ഹാപ്പനിങ് ടു ഇറ്റ്? പിന്നെ ഇന്നത്തെ പരിതസ്ഥിതിയിൽ ഞങ്ങൾ ധാരാളം സ്കൂളുകളിൽ പോയിട്ട് ഈ പി ടി എ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ അറിഞ്ഞ ഒരു സംഗതി, പേരൻസ് ആർ എഫ്രൈഡ്, പേരൻസ് ആർ എഫ്രൈഡ്, പേരൻസ് ആർ കൺഫ്യൂസ്ഡ്. പേരൻസ് ആർ എഫ്രൈഡ് എന്ന് പറയുമ്പോൾ രക്ഷിതാക്കൾക്ക് ഭയമാണ്. എന്തിനെക്കുറിച്ചാണ് ഭയം? രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഭയം. ഒന്ന്, ഹൗ ടു ഡിസിപ്ലിൻ ദ ചൈൽഡ്. ഹൗ ടു ഡിസിപ്ലിൻ ദി ചൈൽഡ്. ഡിസിപ്ലിനെക്കുറിച്ച് പറയുമ്പോൾ എക്സ്റ്റേണൽ ഡിസിപ്ലിൻ, ഇൻറ്റേർണൽ ഡിസിപ്ലിൻ. ആന്തരികമായ ഡിസിപ്ലിൻ നമ്മുടെ അനുഷ്ഠാനങ്ങളിൽ കൂടി മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. എക്സ്റ്റേണൽ ഡിസിപ്ലിൻ അടിച്ചേൽപ്പിക്കപ്പെടുന്നതാണ്. നമ്മുടെ അനുഷ്ഠാനങ്ങൾ അപ്രത്യക്ഷമായപ്പോൾ ദ ഇൻറ്റേർണൽ ഡിസിപ്ലിൻ അപ്രത്യക്ഷമായി, നമ്മൾ എക്സ്റ്റേണൽ ഡിസിപ്ലിൻ കൊണ്ടുവരുന്നു. അപ്പോൾ ഡിസിപ്ലിൻ ചെയ്യാൻ ശ്രമിച്ചാൽ ഒരു കുട്ടി പറഞ്ഞു, സാറേ അവൻ ക്ലാസ്സിൽ പോയില്ല, തെണ്ടി നടക്കും, എന്താ ചെയ്യുക? അപ്പോൾ നിങ്ങൾക്ക് അവനൊന്ന് ശാസിച്ചൂടെ? അല്ല സാറേ, വീട്ടിൻ്റെ തൊട്ടടുത്ത് ആണ് റെയിൽവേ ട്രാക്ക് പോകുന്നത്, അവൻ വണ്ടിക്ക് ചാടിയാലോ എന്ന് പേടി. പേരൻസ് ആർ എഫ്രൈഡ്. രണ്ടാമത്തേത്, പേരൻസ് ആർ എഫ്രൈഡ് ഓഫ് ബീയിങ് ഡിസ്കാർഡൻ ഇൻ ഓൾഡ് ഏജ്. പ്രായമാകുമ്പോൾ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കുമോ എന്നുള്ള ഭയം പേരൻസിനുണ്ട്. പേരൻസ് ആർ കൺഫ്യൂസ്ഡ് അബൌട്ട് ദി കറക്റ്റ് എക്സ്പ്രഷൻ ഓഫ് ലവ്. കറക്റ്റ് എക്സ്പ്രഷൻ ഓഫ് ലവ് എന്താണെന്ന് പേരൻസിന് അറിയില്ല. ഞങ്ങൾ ആ ഈ സെഷനിൽ ചോദിക്കും, എങ്ങനെയാണ് നിങ്ങൾ ലവ് എക്സ്പ്രസ് ചെയ്യുക എന്ന് ചോദിക്കുമ്പോൾ പലർക്കും അറിയില്ല. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പറയാം. അപ്പം ഇങ്ങനൊരു സാഹചര്യത്തിൽ കൺഫ്യൂസ്ഡ് പേരൻസിൻ്റെയും ഭയമുള്ള പേരൻസിൻ്റെയും ആയിട്ടാണ് കുട്ടികൾ വളരുന്നത്. ഇവിടെ നമ്മൾ ഈ റിച്വൽസ് മാറ്റിയിരിക്കുന്നു, ട്രഡീഷൻസ് മാറ്റിയിരിക്കുന്നു. ഇപ്പം സാധാരണ ഞങ്ങൾ പറയാറുള്ളത്, ഒരു ഫാമിലിയിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ there are 5 factors in a family that can make a home a heaven or hell. ഇവിടെ ഞാൻ ഹോം എന്നൊരു വാക്ക് പ്രയോഗിച്ചപ്പോൾ, വാട്ട് ഇസ് ഹാപ്പനിങ് ടു എ ഫാമിലി ടുഡേ? ഇന്നത്തെ ഹോം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നൊരു ഹോം എന്ന് പറഞ്ഞാൽ 4 ചുമരും ഒരു ഫ്ലോറും ഒരു റൂഫും ഉള്ള ഒരു സ്ട്രക്ചർ. ഈ സ്ട്രക്ചറിൻ്റെ ഉപയോഗം എന്താണ്? ഇന്നത്തെ ഹോം എന്ന് പറയുന്നത് ഇതാണ്. ഈ സ്ട്രക്ചറിൻ്റെ ഉപയോഗം എന്താണ്? ഭാര്യ എന്നൊരു യൂണിറ്റ്, ഭർത്താവ് എന്നൊരു യൂണിറ്റ്, കുട്ടികൾ എന്നൊരു യൂണിറ്റ്. ഇവർക്ക് രാവിലെ ആയാൽ പുറത്തേക്ക് പോകണം, വൈകുന്നേരമായാൽ തിരിച്ചു വരണം, ടി വി കാണണം, കിടന്നുറങ്ങണം. ഇതിന് മാത്രമുള്ളൊരു സ്ഥലമായി മാറിയിട്ടുണ്ട് ഹോം, അല്ലേ? ഇങ്ങനെയല്ലേ ഇപ്പോൾ? ഇതാണ് ഇന്ന് ഹോം എന്ന് പറയുന്നത്. ഈ ഹോമിൻ്റെ അകത്ത് നടക്കുന്ന ഫാമിലി ഡൈനമിക്സ്, ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് പട്ടണങ്ങളിൽ ദ ഇന്നർ ഫാമിലി ഡൈനമിക്സ് പരിപൂർണമായിട്ട് മാറിയിരിക്കുന്നു. ഈ ഇന്നർ ഫാമിലി ഡൈനമിക്സിൻ്റെ മാറ്റം കൊണ്ടാണ് വരുന്ന തലമുറയിലും പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. ഒരുപാട് സ്റ്റഡീസ് നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ആൽക്കഹോളിസം പ്രോബ്ലംസ്, ടീനേജ് പ്രോബ്ലംസ്, ഡ്രഗ് അഡിക്ഷൻസ്, നമ്മൾ ഇന്ന് സൊസൈറ്റിയിൽ നമ്മൾ ടി വിയിൽ കാണുന്ന എല്ലാ സംഗതികളും, മിസ്യൂസ് ഓഫ് മീഡിയ, ഇന്ന് കാണുന്ന എല്ലാത്തിനും കാരണം ഇങ്ങനത്തെ ഒരു നമ്മുടെ ഈ ഫാമിലി ഡൈനമിക്സിലുള്ള മാറ്റമാണ്. ഇങ്ങനെ ഈ മൂന്ന് യൂണിറ്റ്സും പുറത്തു പോകുന്നു, മൂന്ന് യൂണിറ്റ്സും അകത്ത് വന്നിരിക്കുന്നു. ഇവർ തമ്മിലുള്ള ഇൻ്ററാക്ഷൻസ് നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഫാമിലിയെക്കുറിച്ച് ആലോചിച്ച് നോക്കുക, എത്രയുണ്ട് ഈ മൂന്ന് യൂണിറ്റ്സും തമ്മിലുള്ള ഇൻ്ററാക്ഷൻസ്. അതിലോരോന്നിനെ കുറിച്ചും എടുക്കും പറയാം. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എനിക്ക് തന്ന സമയം ഒരു മണിക്കൂർ വെട്ടിക്കുറച്ചതുകൊണ്ട് ഐ ഹാവ് ടു ഗോ ഫാസ്റ്റർ. അപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ദെർ ആർ ഫൈവ് ഫാക്ടേഴ്സ് വിച്ച് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഫൈവ് ഫാക്ടേഴ്സിനെ നമ്മുടെ ട്രഡീഷണൽ വാല്യൂസ്, നമ്മുടെ ട്രഡീഷണൽ സിസ്റ്റംസുമായിട്ട് എങ്ങനെ സംയോജിപ്പിക്കാം എന്നാണ് ആലോചിച്ചേക്കാം. ഈ ഫൈവ് ഫാക്ടേഴ്സ് അല്ല, ആദ്യത്തെ ഫാക്ട് പറയുന്നത് ദ സ്പൗസ് ബോണ്ട്, ഭാര്യാഭർത്തൃ ബന്ധം, ദ ഇന്നർ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഹസ്ബൻഡ് ആൻഡ് ദ വൈഫ്. നമ്മളിവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് നമ്മളുടെ പരിപൂർണമായിട്ടും നമ്മുടെ പട്ടണങ്ങളിൽ വി ആർ ബിക്കമിങ് മോർ ആൻഡ് മോർ വെസ്റ്റേണൈസ്ഡ്. ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് 100% മാരേജസ് സ്റ്റാർട്ട് വിത്ത് ലവ് ആൻഡ് 90% മാരേജസ് എൻഡ് ഇൻ ഡൈവോഴ്സ് എന്നാണ്. നമ്മൾ അതേ നിലയ്ക്ക് പോകുന്നു. അതേ നിലയ്ക്ക് തിരുവനന്തപുരത്ത് ദർ ആർ 4 ഡിവോഴ്സസ് പെർ ഡേ എന്ന് പറഞ്ഞു. ഒരു വക്കീൽ എന്നെ വിളിച്ച് പറഞ്ഞാണ് ഇവിടെ ഒരു ഫാമിലി കൗൺസിലിംഗ് സെൻറ്റർ തുടങ്ങണം. വി ഹാവ് 4 ഡിവോഴ്സസ് പെർ ഡേ ഇൻ ട്രിവാൻഡ്രം എന്ന് പറഞ്ഞു. വാട്ട് ഈസ് ഹാപ്പനിങ് ടു അവർ ഫാമിലീസ്? ഈ സ്പൗസ് ബോണ്ട് എന്ന് പറയുമ്പോൾ ഭാര്യാഭർത്തൃ ബന്ധത്തെ വളരെ പരിഭാവനമായിട്ട് കാണിച്ചു തന്നൊരു സംസ്കാരമാണ് നമുക്കല്ലേ, അല്ലേ? നമ്മൾ എല്ലാത്തിനും, നമ്മൾ അർദ്ധനാരീശ്വര സങ്കല്പം ഭാരതത്തിൽ സദാശിവൻ സാറൊക്കെ വളരെ അതിൻ്റെ സയൻറ്റിഫിക് സൈഡൊക്കെ നമുക്ക് പറഞ്ഞു തരും. അർദ്ധനാരീശ്വര സങ്കല്പം, സ്പൗസ് ബോണ്ട് എന്ന് പറയുമ്പം സത്യസായി ബാബ ഒരിക്കൽ പറഞ്ഞു, ഇൻ മാരേജ് യു ആർ ഗിവിങ് 1/2 ടു ദി അതർ, സോ 1/2 + 1/2 ഈസ് ഈക്വൽ ടു 1 and not 2 എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ദി ഒരു സ്പൗസ് ബോണ്ട് എന്ന് പറയുന്നതിനെ നമ്മുടെ സങ്കല്പം അനുസരിച്ച് ദി വൈഫ് ആൻഡ് ദ ഹസ്ബൻഡ് ഷുഡ് കോൺട്രിബ്യൂട്ട് ടു ദ സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദി അതർ എന്നാണ് പറയുന്നത്. ടേക്കിംഗ് വൺ സെൽഫ് ആസ് എൻ എക്സ്റ്റൻഷൻ ഓഫ് ദി അതർ. ഇവിടെ സംഭവിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ മാരേജസ് ഹാവ് ബിക്കം അറേഞ്ച്മെൻറ്റ്സ്, ആൻഡ് ഈ അറേഞ്ച്മെൻറ്റ്സ് കാരണം നമ്മൾ വളരെയധികം ഫിസിക്കലായി മാറിയിട്ടുണ്ട് റിലേഷൻസ്. ആൻഡ് എ സ്പൗസ് ബോണ്ട് നമ്മുടെ ഇതനുസരിച്ച് ഇറ്റ് ഷുഡ് ബിക്കം എ ട്രാൻസ് സെൻഷ്വൽ റിലേഷൻഷിപ്പ്. ഇത് കാണുന്നില്ല നമ്മുടെ നാട്ടിൽ. ഒരുപാട് കാരണങ്ങളുണ്ട് ഇതിന്. ഈ അൺകണ്ടീഷണൽ ലവ്, നമ്മൾ ഇതിനൊരു പ്രധാന സംഗതി നമ്മൾ ആലോചിക്കേണ്ടത്, ലവ് എന്നൊരു കോൺസെപ്റ്റ്, വാട്ട് ഇസ് ലവ് എന്നത് ഒരു കുട്ടി ആദ്യമായിട്ട് പഠിക്കുന്നത് രക്ഷാക്കളിലാണല്ലേ. ഹൗ ഡസ് ദ ചൈൽഡ് നോ ദാറ്റ് ഇൻ ദിസ് വേൾഡ് ദർ ഇസ് സംതിങ് കോൾ ലവ്? കുട്ടി ആദ്യം അത് പഠിക്കേണ്ടത് അച്ഛനെ അമ്മയും നോക്കിയിട്ടാണ്. അൺലെസ് ദർ ഇസ് എ ഫ്രീ എക്സ്പ്രഷൻ ഓഫ് ലവ് ആൻഡ് റെസ്പെക്ട് ബിറ്റ്വീൻ ദ പേരൻസ്, ഹൗ വിൽ ദ ചൈൽഡ് നോ ദാറ്റ് ദർ ഇസ് സംതിങ് കോൾ റെസ്പെക്ട് ആൻഡ് ലവ്? അപ്പോൾ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഒരു റെസ്പെക്റ്റും ലവും കലർന്നതല്ലെങ്കിൽ കുട്ടി സ്വാംശീകരിക്കുന്നതാണ് ദ ചൈൽഡ് ബിക്കംസ് ഇൻകേപ്പബിൾ ഓഫ് ഗിവിങ് ആൻഡ് ആക്സെപ്റ്റിംഗ് ലവ്. അപ്പോൾ സ്പൗസ് ബോണ്ടാണ് ഒരു പ്രധാനമായിട്ടുള്ള ഒരു സംഗതി വരുന്നത്. ഇവിടെ ഈ സ്പൗസ് ബോണ്ടിന് ഒരുപാട് കാര്യങ്ങൾ അടുത്തടുത്ത് വരുമ്പോൾ ഇതിനെ ശക്തമാക്കാനുള്ള കാര്യങ്ങളെ വന്നു. രണ്ടാമത്തത് ദ പവർ സ്ട്രക്ചർ, വാട്ട് ഇസ് കോൾഡ് എ പവർ ഹയറാർക്കി. വീട്ടിനകത്തുള്ള ഇന്ന് വാട്ട് ഇസ് ഹാപ്പനിങ് ടുഡേ ഇസ് ദാറ്റ് വാട്ട് ഇസ് ചേഞ്ചിങ് റോൾ ഓഫ് വുമൺ ഇൻ സൊസൈറ്റി. പ്രാചീന ഭാരതീയ ആചാരത്തിലെ സ്ത്രീ സങ്കല്പമല്ല ഇന്ന് നമ്മൾ വരുന്നത്. ഇതിനെങ്ങനെ നമുക്ക് സംയോജിപ്പിക്കാം? സ്ത്രീ എന്ന് പറയുന്നത് കുടുംബലക്ഷ്മിയായിരുന്ന കുടുംബത്തെ നോക്കുന്ന ഒരു യൂണിറ്റും, പുരുഷൻ എന്ന് പറയുന്നത് ഇവിടേക്ക് ധനസമ്പാദനം ചെയ്യുന്ന ഒരു യൂണിറ്റും ആയിരുന്നു. ഇന്ന് രണ്ടുപേരും സമ്പാദിക്കാൻ തുടങ്ങി. ദെയർ സ്റ്റാർട്ടഡ് ദ കോൺഫ്ലിക്റ്റ്, അല്ലേ? ലഹള കുടുംബം ഭാര്യ ഭർത്താവിനോട് പറയും, നിങ്ങൾ അധികമൊന്നും പറയണ്ട, ഞാനും സമ്പാദിക്കുന്നുണ്ടെന്ന് പറയും. സോ ദർ ഇസ് എ കോൺഫ്ലിക്റ്റ്. ഈ കോൺഫ്ലിക്റ്റ് ഇസ് നാച്ചുറൽ ബിക്കോസ് എ മാരേജ് ഇസ് എ ബോണ്ട് ബിറ്റ്വീൻ ടു ഇൻഡിവിജ്വൽസ്, ടു ഹിസ്റ്ററീസ്, ടു ട്രഡീഷൻസ്, ടു കൾച്ചേഴ്സ്, ടു ആറ്റിറ്റ്യൂഡ്സ്, എല്ലാം ഡിഫറെൻ്റ് ആണ്. ഇതിൻ്റെ ഒരു യോജിപ്പ് വരുന്ന സമയത്ത് ഹൗ ഫാർ എസ്ട്രോളജി ഹെൽപ്സ് ഇൻ ദിസ് ഐ ഡോണ്ട് നോ. ഡോക്ടർ ഗോപാലകൃഷ്ണൻ സാമ്പിൻ സാറുമൊക്കെ പറഞ്ഞുതരാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് എസ്പെഷ്യലി വെൻ രണ്ട് പേരും കൂടി ഒരേപോലെ ധനസമ്പാദനം നടത്തുന്ന സമയത്ത് എ കോൺഫ്ലിക്റ്റ് ഇസ് നാച്ചുറൽ. ഹൗ കെൻ യു സോൾവ് ദ കോൺഫ്ലിക്റ്റ്? ഈ കോൺഫ്ലിക്റ്റ് സോൾവ് ചെയ്യണമെങ്കിൽ പ്രധാനമായിട്ട് ഇവിടെ അഗെയിൻ ഐ എം കോട്ടിങ് ശ്രീ സത്യസായിബാബ. സത്യസായിബാബ പറഞ്ഞു, ഇൻ മാരേജ് ദർ ഷുഡ് ബി അണ്ടർസ്റ്റാൻഡിങ് ഫസ്റ്റ്, അഡ്ജസ്റ്റ്മെൻറ്റ് നെക്സ്റ്റ്. ഇന്നെല്ലാം ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ് അല്ലേ? നമ്മൾ ഏത് കാര്യത്തിലും നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ട് വാക്കുകളുണ്ടെങ്കിൽ ഇന്ന് സമൂഹത്തിൽ ഒന്ന് കുഴപ്പം, ഒന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലേ. ഒരു കാര്യം സാധിക്കണമെങ്കിൽ ഒരു ഗവൺമെൻറ് ഓഫീസിൽ പോയാൽ സാറേ അവിടെ അല്പം അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്താൽ സംഗതി നടക്കും. എന്താണ് ഈ അഡ്ജസ്റ്റ്മെൻ്റ് എന്നതിൻ്റെ അർത്ഥം? ഡിക്ഷണറിയിൽ ഏറ്റവും അധികം അർത്ഥം കൊടുക്കാവുന്ന ഒരു വാക്കായി മാറിയിട്ടുണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ്. ബട്ട് ദർ ഇസ് നോ അണ്ടർസ്റ്റാൻഡിങ്. അണ്ടർസ്റ്റാൻഡിങ് ഫസ്റ്റ്, അഡ്ജസ്റ്റ്മെൻറ്റ് നെക്സ്റ്റ്. ഈ അണ്ടർസ്റ്റാൻഡിങ് വരണമെങ്കിൽ പല സ്ഥലത്തും ഈ ഫാമിലി ലൈഫ് ഷാറ്റർ ചെയ്യുന്നത് അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ അഡ്ജസ്റ്റ്മെൻറ്റിന് നിൽക്കുന്നു ഭാര്യയോ ഭർത്താവോ. ഇവിടെ നിൽക്കുന്ന സമയത്ത് ഈ കുറച്ച് കഴിയുമ്പോൾ കോൺഫ്ലിക്ട്സ് കൂടി വരുന്നു. അപ്പം പവർ ഹയറാർക്കിയിൽ അണ്ടർസ്റ്റാൻഡിങ് ഫസ്റ്റ്, അഡ്ജസ്റ്റ്മെൻറ്റ് നെക്സ്റ്റ്. ആൻഡ് പവർ, ഈ അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദി ആക്സെപ്റ്റൻസ് ഓഫ് ദി അതർ പേഴ്സൺ ആസ് എൻ ഇൻഡിവിജ്വൽ. ഇവിടെയാണ് നമ്മുടെ പൗരാണിക സങ്കല്പങ്ങൾ വരുന്നത്. ഞങ്ങൾ സാധാരണഗതിയിൽ ഞങ്ങളെ വില്ലേജസിൽ ക്ലാസ് എടുക്കുമ്പോൾ ഞങ്ങൾ പറയും, നിങ്ങൾ ശിവൻ്റെ കുടുംബത്തെ നോക്കൂ, ശിവൻ്റെ കുടുംബത്തെ ഒരു മാതൃകയാക്കി എടുക്കൂ, എല്ലാവർക്കും ഒരുപോലെ ആവാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഐക്യമുണ്ടോ ശിവൻ്റെ കുടുംബത്തിൽ? അല്ലേ? ചുടലയിൽ കിടന്ന് ഭസ്മം പൂശി നടക്കുന്ന പ്രാകൃത വേഷധാരിയായ ശിവനും സർവാഭരണഭൂഷിതയായ ഒരു പത്നിയും അല്ലേ? ഒരാളുടെ ഭാഗത്ത് കാള, വേറൊരാളുടെ ഭാഗത്ത് പാമ്പ്, ഒരു ഭാഗത്ത് സിംഹം, ഒരു ഭാഗത്ത് മയില്, എല്ലാം കോൺട്രഡിക്ടറിയാണ്, എല്ലാം കോൺഫ്ലിക്റ്റിംഗ് ആണ്. ഇത്ര കോൺട്രഡിക്ടറി, ഇത്ര കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാമിലി ലോകത്തിൽ എവിടെയും കാണില്ല. ശിവൻ്റെയും പാർവതിയുടെയും ഫാമിലി പോലെ അല്ലേ? എന്തിനാണ് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ചിത്രം അവതരിപ്പിച്ചത്? ദർ ഇസ് പെർഫെക്റ്റ് ഹാർമണി ഇൻ ദറ്റ് ഫാമിലി. ദേ റൂൾ ദ ഹോൾ വേൾഡ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു കൊടുക്കും, ഇറ്റ് ഇസ് നോട്ട് നെസസറി ടു ലീവ് ഔട്ട് യുവർ ഒപ്പീനിയൻ, ഇറ്റ് ഇസ് നോട്ട് നെസസറി ടു ഗിവ് അപ്പ് ഓർ സബ്മിറ്റ് യുവർ ഇൻഡിവിജ്വാലിറ്റി ടു അഡ്ജസ്റ്റ്. ദർ ഷുഡ് ബി അണ്ടർസ്റ്റാൻഡിങ്. ഇവിടെയും നമുക്ക് ഇതിന് എന്താണ് കിട്ടാൻ ചോദിച്ചാൽ, വിൽ കം ടു ദ തേർഡ് തിങ്, സ്പൗസ് ബോണ്ട്. സെക്കൻഡ് തിങ് ഇസ് പവർ ഹയറാർക്കി. തേർഡ് തിങ് ഇസ് ഫാമിലി ടൈം, ക്വാളിറ്റി ടൈം. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമായൊരു സംഗതിയാണ് ഫാമിലി ടൈം. ഫാമിലി ടൈം എന്ന് പറയുമ്പോൾ ഈ രണ്ട് മൂന്ന് യൂണിറ്റും വീട്ടിൽ നിന്ന് പുറത്തു പോകണം രാവിലെ, ഈ മൂന്ന് യൂണിറ്റ്സും വീട്ടിലേക്ക് മടങ്ങി വരുന്നു. മടങ്ങി വന്നതിന് ശേഷം നമ്മുടെ കുടുംബങ്ങളിൽ ഈ മൂന്ന് യൂണിറ്റ്സ് എന്ത് ചെയ്യുന്നു അല്ലേ? ഭർത്താവ് ബാറിൽ പോയി, ഭാര്യ അടുക്കളയിൽ പോയി, കുട്ടികൾ എവിടെയോ പോയി. വാട്ട് ഇസ് ഹാപ്പനിങ്? വെയർ ഇസ് ദ ടൈം ടുഗെദർ? ഇപ്പോൾ പ്രസിദ്ധമായൊരു ഇംഗ്ലീഷ് ചൊല്ലുണ്ട്, എ ഫാമിലി ദറ്റ് പ്രേയ്സ് ടുഗെദർ സ്റ്റേയ്സ് ടുഗെദർ. എ ഫാമിലി ദറ്റ് പ്രേയ്സ് ടുഗെദർ സ്റ്റേയ്സ് ടുഗെദർ. കുറച്ച് സമയം കുടുംബത്തിലെ ഈ മൂന്ന് യൂണിറ്റ്സിന് ഒരുമിച്ചിരുന്ന് കാര്യങ്ങൾ ചെയ്യാമെങ്കിൽ ആദ്യം പറഞ്ഞ രണ്ട് കാര്യത്തിനും ഹെൽപ്ഫുൾ ആയിരിക്കും. അണ്ടർസ്റ്റാൻഡിങ് ഡെവലപ്പ് ചെയ്യും, അഡ്ജസ്റ്റ്മെൻറ്റ് ഈസി ആയിരിക്കും, സ്പൗസ് ബോണ്ട് ഡെവലപ്പ് ചെയ്യും. ഇവിടെ ഈ ഫാമിലി ടൈം, നമുക്ക് ആചാര്യന്മാർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു ഈ ഒരുമിച്ചിരുന്ന് കാര്യങ്ങൾ ചെയ്യാവുന്ന. നമ്മുടെ ഇന്നത്തെ ഒരു എക്സ്ക്യൂസ്, ഞങ്ങൾക്ക് സമയമില്ല സാറേ. എത്ര സീരിയൽ കാണും? അത് സാധാരണ ഒന്നും മുടക്കാറില്ല. വൈകുന്നേരം പ്രാർത്ഥിക്കോ? ഇല്ല. എന്താ, വളരെ ബിസിയാണ് സാറേ, തീരെ സമയമില്ല. നോക്കൂ, നാല് സീരിയൽ കാണാൻ സമയമുള്ളൊരു ഫാമിലിയിൽ 15 മിനിറ്റ് നേരം നാമം ചെല്ലാൻ സമയമില്ല എന്ന് പറയുമ്പോൾ ഹൗ ഡു വി ആക്സെപ്റ്റ് ഇറ്റ്? ഇത് അപ്രത്യക്ഷമാകുമ്പോൾ. അപ്പോൾ ഈ ഫാമിലി ടൈം നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം? ഫാമിലി ടൈം യൂസ് ചെയ്യാൻ വീണ്ടും 5 മാർഗ്ഗങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ഇതൊക്കെ നമുക്ക് പണ്ട് ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഈ മൂന്നാമത്തെ ഈ ഘടകമായിട്ടുള്ള ഫാമിലി ടൈം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ നമുക്ക് 5 ഘടകങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. സൈലൻറ് സിറ്റിംഗ്, നേരത്തെ ബഹുമാനനായ രാമൻ സാറും ധ്യാനത്തെക്കുറിച്ച് പറഞ്ഞു. 10 മിനിറ്റ് നേരം മൗനാചരണം, മൗനാചരണത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പറഞ്ഞു തന്നു. സം ഫോം ഓഫ് മെഡിറ്റേഷൻ, ധാരാളം ആചാര്യന്മാർ നമുക്ക് ധാരാളം തരത്തിലുള്ള മെഡിറ്റേഷൻസ് പറഞ്ഞു തന്നു അല്ലേ. കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് 10 മിനിറ്റ് നേരം ധ്യാനം ചെയ്യുക, സൈലൻറ്റ് സിറ്റിംഗ്, സ്റ്റോറി ടെല്ലിംഗ്. നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് ഇന്ന് കഥ പറഞ്ഞു കൊടുക്കാൻ മുത്തശ്ശിമാരില്ലാതെയായിരിക്കുന്നു. കാരണം മുത്തശ്ശിമാരും ഇന്നത്തെ ബംഗ്ലാദേശുമായിട്ടുള്ള മത്സരത്തിൻ്റെ സ്കോർ അന്വേഷിച്ച് നടക്കുന്നു. കുട്ടികൾ കഥ പറഞ്ഞ് കേട്ട്, കഥകൾ കേട്ട് പഠിച്ച് വളർന്ന പാരമ്പര്യം നമുക്കുണ്ട്. എവിടെ പോയി നമ്മുടെ കഥകൾ? എവിടെ പോയി ഉണ്ണികൃഷ്ണൻ്റെ കഥകൾ? എവിടെ പോയി പഞ്ചതന്ത്ര കഥകൾ? അതൊക്കെ അപ്രത്യക്ഷമായി. ഒരു കുട്ടിയോട് ചോദിച്ചു, ഹനുമാനെ കേട്ടിട്ടുണ്ടോ? ഏയ് ഇല്ല സാറേ, കേട്ടിട്ടില്ല. ഉടനെ അടുത്ത് ചോദിച്ചു, ബ്രിട്ടാനിയക്കെ ജയ ഹനുമാൻ കേട്ടിട്ടുണ്ട്? ഓ ധാരാളം കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. കുട്ടികൾക്ക് ഹനുമാനെ അറിയില്ല, പക്ഷെ ബ്രിട്ടാനിയക്കെ ജയ ഹനുമാനെ അറിയാം. ഭാഗ്യം കൊണ്ട് ബ്രിട്ടാനിയ കമ്പനിക്കാരൻ ഒരു ഹനുമാനെ, റബ്ബർ മുഖം വെച്ചൊരു ഹനുമാനെ നമ്മുടെ മുമ്പിൽ പഠിച്ചു തന്നു അല്ലേ. അപ്പോൾ കഥകൾ, സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറഞ്ഞ ഒരു സംഭവം നമ്മൾ കുടുംബങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് കഥകൾ വായിക്കേണ്ട, വളരെ പവർഫുള്ളാണത്. ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഞാൻ എല്ലാ വേദികളിലും പറഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ ജീവിതത്തിൽ ഒരു 10,000 തവണയെങ്കിലും ഈ കഥ പറഞ്ഞിട്ടുണ്ടാകും. പോണ്ടിച്ചേരിയിൽ ഞങ്ങളൊരു 16 വയസ്സിന് താഴെയുള്ള കുറ്റവാളികളെ പാർപ്പിക്കുന്ന ഒരു ബോർസ്റ്റൽ സ്കൂളിൽ പോയി. 16 വയസ്സിന് താഴെയുള്ള കുറ്റവാളി, പോക്കറ്റ് അടിച്ചവർ, ഭവനഭേദനം ചെയ്തവർ, കള്ളനോട്ടിന് സഹായിച്ചവർ, ഇങ്ങനത്തെ എല്ലാ കുറ്റവാളികളുണ്ട്. 15-16 വയസ്സുള്ള കുട്ടികളാണ്. ഒരു സർവേ നടത്തി ഞങ്ങൾ പോയിട്ട് പോണ്ടിച്ചേരിയിലാണ്. ചോദിച്ചു കുട്ടികളോട്, ഇവിടുന്ന് ശിക്ഷ കഴിഞ്ഞ് പുറത്തു പോയാൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഇവിടുന്ന് ശിക്ഷ കഴിഞ്ഞ് പുറത്തു പോയി കഴിഞ്ഞാൽ ഇനി പിടിക്കപ്പെടാത്ത വിധത്തിൽ സമർത്ഥമായിട്ട് കുറ്റം ചെയ്യാൻ പഠിക്കണം. എല്ലാ കുട്ടികളുടെയും ഉത്തരം അതായിരുന്നു. ഞങ്ങളൊരു എക്സ്പെരിമെൻ്റ് നടത്തി. ഒരു വർഷക്കാലം ആഴ്ചയിൽ ഒരു ദിവസം പോയിട്ട് കുട്ടികൾക്ക് ഭാരതം, മഹാഭാഗവതം, രാമായണവും വായിച്ചു കൊടുത്തു. ഒരു മോറലൈസിങ്ങും ചെയ്തില്ല, കഥ വായിച്ച് തിരിച്ചു വരും. ഒരു കൊല്ലത്തിന് ശേഷം കുട്ടികൾക്കൊരു ക്വസ്റ്റ്യനെയർ കൊടുത്തപ്പോൾ ഓരോ കുട്ടിക്കും, ഒരു കുട്ടി പറഞ്ഞു ഹനുമാനാകണം, ഒരു കുട്ടിക്ക് പ്രഹ്ലാദനാവണം, ഒരു കുട്ടിക്ക് ധ്രുവനാകണം, ഒരു കുട്ടിക്ക് അർജുനനാവണം. ട്രാൻസ്ഫർമേഷൻ, സ്റ്റോറി ടെല്ലിംഗ് എന്ന ഒരൊറ്റ സംഗതി കൊണ്ടാണ് ട്രാൻസ്ഫർമേഷൻ. നമ്മൾ കുട്ടികളെ ഒരുപാട് കുറ്റം പറയുന്നു. കുട്ടികൾ നേരത്തെ നാരായണൻ കുട്ടി പറഞ്ഞതുപോലെ കെയർഡ് ലെസ്സും യൂസ്ഡ് ലെസ്സും എന്ന് പറയുന്നത് ശരിയാണ്. സ്റ്റോറി ടെല്ലിംഗ്, ഇത്ര വലിയ മഹത്തായ കഥകളുടെ പാരമ്പര്യമുള്ള ഭാരതത്തിലെ കുട്ടികൾക്ക് കഥയറിയണമെങ്കിൽ ടെലിവിഷനിൽ കാണുന്ന പ്രാകൃത വികൃത രൂപങ്ങളെ ആശ്രയിക്കേണ്ട ഒരു ഗതികേട് നമുക്ക് വരണോ? വൈ കാൺ വി ബൈ ബുക്സ് ആൻഡ് ടോക്ക്? അവിടെ ഒരു ബന്ധം സ്ഥാപിക്കുകയാണ്. ഫാമിലി ടൈമിൽ കുടുംബാംഗങ്ങൾ തമ്മിൽ വൈകാരികമായൊരു ബന്ധം സ്ഥാപിക്കുകയാണ്. ആ കുടുംബത്തിലെ അന്തരീക്ഷത്തിൽ അല്ലേ കനകക്കിങ്ങിണി ചാർത്തിയിട്ടുള്ള ഉണ്ണികൃഷ്ണൻ്റെ കഥകളിലൂടെ, അവിടെ അന്തരീക്ഷത്തിൽ ഉണ്ണികൃഷ്ണൻ ഓടി നടക്കുമ്പോൾ, ഈ ഓരോ വ്യക്തിയുടെ മനസ്സിലും ഉണ്ണികൃഷ്ണൻ തെളിയുമ്പോൾ, ഓരോ വൃത്തിയിടത്തിലും ധീരനായ അർജുനനും സമുദ്രം താണ്ടുന്ന ഹനുമാനും മനസ്സുകളിൽ പ്രത്യക്ഷമാവുമ്പോൾ, അവിടെ വേറെ കൗൺസിലിംഗ് സെൻറ്ററിലേക്ക് പോകേണ്ട ആവശ്യം വരില്ല. വൈ ആർ വി ഫോർഗെറ്റിംഗ് ദിസ്? നമ്മളിതൊക്കെ പൊഴിതട്ടി ഭാഗവതമൊക്കെ എല്ലാവരും ഗുരുവായൂരിൽ പോയിട്ട് 8 വോളിയം ഒരുമിച്ച് വാങ്ങി ഷോ കേസിൽ വളരെ ഭംഗിയായിട്ട് വയ്ക്കും അല്ലേ. മാസത്തിലൊരിക്കൽ വാക്യൂം ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് ഭംഗിയായിട്ട് വയ്ക്കും. പലരും അത് തുറന്നു നോക്ക് പോലുമില്ല. വിദ്യാരംഭത്തിന് പൂജയ്ക്ക് വെച്ച് തൊട്ട് തിരിച്ചിങ്ങോട്ട് എടുത്തു വയ്ക്കും. ഒരുപക്ഷെ ആദ്യത്തെ ദിവസം വായിച്ചു നോക്കിയിട്ടുണ്ടാവും. വൈ നോട്ട് വി ടെൽ അവർ ചിൽഡ്രൻ അവർ സ്റ്റോറീസ്? ഇത്രയും മഹത്തായ ഭാരത ഭാഗവത രാമായണ കഥകൾ കുട്ടികളുടെ മനസ്സിലേക്ക് അച്ഛനമ്മമാരുടെ വായിലൂടെ കടന്നു വരുമ്പോൾ, അവിടെയുള്ള ബന്ധത്തെക്കാൾ വലിയൊരു ബന്ധം എന്താണുള്ളത്? വൈ കാൺ വി ഡു ഇറ്റ്? അറ്റ്ലീസ്റ്റ് ലെറ്റ് സ്റ്റാർട്ട് ഫ്രം ടുമോറോ. സൈലൻസ് സിറ്റിംഗ്, സ്റ്റോറി ടെല്ലിംഗ്, പ്രെയർ ആൻഡ് കൊട്ടേഷൻസ്. കുടുംബങ്ങളിൽ നിന്ന് പ്രെയർ അപ്രത്യക്ഷമാകുന്നു. വലിയൊരു സംഗതി അതാണ്. ഫാമിലി ദറ്റ് പ്രേയ്സ് ടുഗെദർ സ്റ്റേയ്സ് ടുഗെദർ. നമ്മുടെ പ്രെയർ, ഒരു പ്രെയറിനെ കുറിച്ചൊരു തമാശ പറയാറുണ്ട്. ഒരാൾ പ്രാർത്ഥിച്ചു അത്രേ, ദൈവമേ കൈതൊഴാം കേക്കുമാറാകണം, പാപമാം എന്നെ നീ കാക്കുമാറാകണം. വളരെ പാവപ്പെട്ട ഒരു മനുഷ്യനാണ്, ഒരു ബെഗർ ഇരുന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ ഒരാൾ ചോദിച്ചു, എന്തുടോ നീ പ്രാർത്ഥിക്കുന്നത്? അപ്പോൾ ആ നഗരത്തിലെ ഏറ്റവും ധനികനായ മനുഷ്യൻ്റെ പേരാണ് കെ കുമാർ. അപ്പോൾ ഇയാൾ പറഞ്ഞത് ദൈവമേ കൈതൊഴാം കെ കുമാർ ആക്കണം എന്നാണ്. അപ്പോൾ ഇയാൾക്ക് തന്നെ മനസ്സിലായി, പടച്ച തമ്പുരാൻ വിചാരിച്ചാലും എന്നെ കെ കുമാർ ആക്കാൻ പറ്റില്ല. അതുകൊണ്ട് ദൈവത്തിനൊരു കൺസെഷൻ കൊടുത്തു, പാവമാം എന്നെ നീ കാൽ കുമാർ ആക്കണം, 1/4 കുമാർ ആക്കി തരണം. സി അവർ പ്രേയേഴ്സ് ഓൾസോ ആർ ബിക്കമിങ് കമേഴ്ഷ്യലൈസ്ഡ് അല്ലേ. നമ്മൾ കുട്ടികളോട് പറയും പ്രാർത്ഥിക്കുമോനെ എന്തിനാ ഫസ്റ്റ് ക്ലാസ് വാങ്ങാൻ, എന്നിട്ട് കോപ്പി അടിക്കാൻ പറയുകയും ചെയ്യും കുട്ടിയോട്. ദിസ് ഇസ് വാട്ട് വി ആർ ഡൂയിങ്. പ്രയർ ആൻഡ് കൊട്ടേഷൻസ് അല്ലേ. സ്വീകരിച്ചാലും എൻ നാഥ എൻ കൈകൾ അവയതി ശുദ്ധമായി അങ്ങയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിടട്ടെ നിസ്സംഗതയോടെ നിരന്തരമായി എന്ന് കുട്ടികളെ പഠിപ്പിക്കാൻ നമുക്ക് പറ്റുന്നില്ല. സ്വീകരിച്ചാലും എൻ നാഥ ഭവാൻ മമ സർവസ്വവും, ഞാൻ അവിടത്തേക്കായി നിർമ്മമം നിത്യം പ്രവർത്തിക്കാനുള്ളൊരു കർമ്മ സാമഗ്രിയായി തീർന്നിടട്ടെ എന്നൊരു ഹമ്പിൾ സബ്മിഷൻ. വൈ കാൺ വി ടീച്ച് അവർ ചിൽഡ്രൻ? നമ്മൾ പ്രേയറ് പോലും എൻ കൊട്ടേഷൻസ് പഴഞ്ചൊല്ലുകൾ അല്ലേ നമ്മൾ പഠിച്ചിരുന്നു, ഞങ്ങളൊക്കെ പഠിക്കാൻ പഠിച്ചിരുന്നു, ഇന്ന് പഠിക്കുന്നില്ല കുട്ടികൾ. ഐസക് ടിഗ്രറ്റ് എന്ന പ്രസിദ്ധനായ ഒരു ബിസിനസ് അഡ്മിനിസ്ട്രേഷൻകാർക്ക് പഠിക്കാനുള്ളൊരു കഥയാണ് ഐസക് ടിഗ്രറ്റിൻ്റെ ഹാർഡ് റോക്ക് കഫേ എന്ന് പറഞ്ഞ വിശ്വവിഖ്യാതമായൊരു ഹോട്ടൽ ശൃംഖല പണിത് അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ഒരു ചരിത്ര വിഷയമാക്കി മാറ്റിയ ഐസക് ടിഗ്രറ്റിൻ്റെ ജീവിതം മുഴുവൻ മെനഞ്ഞെടുത്തത് ലവ് ഓൾ സെർവ് ഓൾ എന്ന സത്യസായിബാബയുടെ ഒരു കൊട്ടേഷനിൽ നിന്നാണ്. ഐസക് ടിഗ്രറ്റിൻ്റെ ജീവിത രഹസ്യം മുഴുവനും അദ്ദേഹം MBA സ്റ്റുഡൻസിന് വിദേശത്ത് പഠിക്കാനുള്ളതാണ്. നമുക്ക് കുട്ടികളുടെ മനസ്സുകളിലേക്ക് വൈ നോട്ട് വി ഇഞ്ചക്ട് നേരത്തെ പറഞ്ഞ പോലെ ഇൻഗുലാബ് സിന്ദാബാദ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിനെ കുറിച്ച്, അതൊക്കെ നല്ലത് തന്നെ, ചീത്ത അതിനെക്കുറിച്ചുള്ള കോൺട്രവേഴ്സിയിലേക്ക് കടക്കുന്നില്ല. വൈ നോട്ട് ഗിവ് ഗുഡ് കൊട്ടേഷൻസ് ടു ദ ചിൽഡ്രൻ? നമുക്ക് പ്രെയർ ആൻഡ് കൊട്ടേഷൻസ്, ലെറ്റ് അസ് പ്രേ ടുഗെദർ, ലെറ്റ് അസ് ഗിവ് കൊട്ടേഷൻസ് ടു സ്മോൾ ചിൽഡ്രൻ. മെക്കാനിക്കലി റിപ്പീറ്റ് ചെയ്ത് വന്നാലും എന്താണ് അതിന് ഗുണമെന്ന് ചോദിച്ചാലും, ഒരു മെക്കാനിക്കൽ റിപ്പിറ്റേഷൻ ഓഫ് ദ സെയിം സെൻറ്റൻസ് ബിക്കംസ് എ ഹാബിറ്റ് ആൻഡ് എ ഹാബിറ്റ് ഗെറ്റ്സ് ഇൻഗ്രെയിൻഡ് ഇൻ ടു എ ക്യാരക്ടർ അല്ലേ. ഹെൽപ്പ് എവർ ഹേർട്ട് നെവർ, ഞങ്ങൾ ഞങ്ങളുടെ ബാലവികാസ് കുട്ടികൾക്ക് കൊടുക്കുന്ന സ്ലോഗൻസ് ആണ് ഹെൽപ്പ് എവർ ഹേർട്ട് നെവർ. കുട്ടികളെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഹെൽപ്പ് എവർ ഹെൽപ്പ് എവർ നടക്കില്ലെങ്കിൽ ഹേർട്ട് നെവർ, അങ്ങനെ ജീവിക്കുക എന്നുള്ളതാണ്. പ്രെയർ ആൻഡ് കൊട്ടേഷൻസ്, ഗ്രൂപ്പ് സിംഗിങ്, ഞാൻ ആദ്യം പറഞ്ഞത് സൈലൻസ് സിറ്റിംഗ്, രണ്ടാമത്തത് സ്റ്റോറി ടെല്ലിംഗ്, മൂന്നാമത്തത് പ്രെയർ ആൻഡ് കൊട്ടേഷൻസ്. ഇതൊക്കെ ഫാമിലി ടൈം നമുക്ക് ഇതെല്ലാം ചെയ്ത് വന്നാൽ ഒരു ദിവസം മുഴുവൻ ആവില്ലെന്ന് ചോദിക്കും. കുറച്ച് കുറച്ച് കുറച്ചായിട്ട് ഒരു ദിവസം ഒരു ഫാമിലിയിൽ സ്പെൻഡ് സം ടൈം ഫോർ ദിസ്. ഇതൊക്കെ നമ്മുടെ പൂർവികന്മാർ പറഞ്ഞു തന്നാണ്. ഗ്രൂപ്പ് സിംഗിങ്, ഭജൻസ്, മനോഹരമായൊരു കൾച്ചർ, ഒരു ട്രഡീഷണലേ നമുക്ക് ചൈതന്യ മഹാപ്രഭു തുടങ്ങി വെച്ച ആ ഭജൻ മൂവ്മെൻറ്റ് എവിടെ പോയി നമ്മുടെ അവിടെ? ഇപ്പം ഭാഗ്യവശാൽ നമ്മുടെ ഭാരതത്തിൽ അനവധി ഓർഗനൈസേഷൻസ് പൊന്തി വന്നിട്ടുണ്ട്, അവർ ഭജൻസ് നടത്തുന്നു. പക്ഷേ അവിടെ അയക്കുമ്പോൾ ഭജനയ്ക്ക് കുട്ടികളെ അയക്കൂ എന്ന് ഞങ്ങൾ പറയുമ്പോൾ സാധാരണ പഠിച്ച വിദ്യാഭ്യാസമുള്ള രക്ഷിതാക്കൾ ചോദിക്കുന്നത് സാറേ അതൊക്കെ ഒരു 60 കഴിഞ്ഞിട്ട് പോരെ, കുട്ടികളെന്തിനാ ഇതിലേക്കൊക്കെ വിടണമെന്ന് ചോദിക്കും. ഭജന പാടുന്നത് 60 വയസ്സ് കഴിഞ്ഞവർക്കാണ് എന്ന ധാരണയിലാണ് നമ്മുടെ ഈ ഭാരതത്തിൽ ജനിച്ച, ചൈതന്യ മഹാപ്രഭുവിൻ്റെ നാട്ടിൽ ജനിച്ച, മീരാബായിയുടെ നാട്ടിൽ ജനിച്ച നമ്മൾ പറയുന്നത്. വൈ കാൺ വി സെൻഡ് അവർ ചിൽഡ്രൻ ഫോർ ഭജൻ? വൈ കാൺ വി ഹാവ് ഭജൻസ് ഇൻസൈഡ് ദ ഹൗസ്? ഗ്രൂപ്പ് സിംഗിങ്, ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്, ഒന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുക. പണ്ട് കാലത്ത് നമ്മുടെ റിച്വൽ ട്രഡീഷൻസിലേക്ക് കടക്കുമ്പോൾ, പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ ഓണം വിഷു എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് എ ടൈം വെൻ ഓൾ ദ ഫാമിലി മെമ്പേഴ്സ് ഗെറ്റ് ടുഗെദർ ആൻഡ് ഗ്രൂപ്പ് ആക്ടിവിറ്റി അല്ലേ. ഒരാൾ പൂക്കളുണ്ടാക്കുക, ഒരാൾ അടുക്കളയിൽ സഹായിക്കുക, കുട്ടികൾ കഷ്ണം മുറിച്ചു കൊടുക്കുക, ഗ്രൂപ്പ് ആക്ടിവിറ്റി ആയിരുന്നു. ഇന്നത്തെ ഓണം എന്തായി? അടുത്തുള്ള കേറ്ററിംഗ് സർവീസിൽ 5 പേർക്കുള്ള ഫുഡ് ഓർഡർ ചെയ്ത് അന്ന് 4 സിനിമയും 5 സീരിയലും ഉണ്ടാവും ടി വിയിൽ, ഇത് മുഴുവൻ കണ്ടിരിക്കുക അല്ലേ. നമ്മുടെ ഓണം വിഷു അങ്ങനെ അധപ്പിച്ചിരിക്കുന്നു. വൈ കാൺ വി റിട്ടേൺ ടു അവർ റിച്വൽസ്? എല്ലാ ഫാമിലീസ്, എൻ്റെ നാട്ടിൽ എനിക്കറിയാം മിക്കവാറും മോസ്റ്റ് ഓഫ് ദ ഫാമിലീസ് ഓണത്തിനും വിഷുവിനും സിറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ടി വി ഫ്രം 7 AM ടു നൈറ്റ് 12 PM, ഓർഡർ ഫുഡ് ഇൻ ദ നിയറസ്റ്റ് കേറ്റ്. എൻ്റെ നാടൊരു വില്ലേജാണ്, ഇവിടുത്തെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ടൗണിലെ കാര്യം എന്നോട് ഒരാൾ പറഞ്ഞു, സാറേ ഇവിടെ എന്തോ ഓണം ദുബായിലാണ് ഉള്ളതെന്ന് പറഞ്ഞു. അതെന്തോടോ അങ്ങനെ പറയണേ, അവിടെ ഉഷാറാ സാറേ, എല്ലാവരും ഒത്തുകൂടി ഭക്ഷണമൊക്കെ വെച്ച് പാകം ചെയ്ത് ഉഷാറായി നടക്കണം. ദുബായിൽ ഓണമുണ്ട്, എൻ്റെ നാട്ടിൽ ഓണം ഇല്ല. എൻ്റെ നാട്ടിലെ കേറ്ററിംഗ് സർവീസുകാരനും ടി വിയും മാത്രമാണ് ഓണം. ഈച്ച് ടൈം എ ചൈൽഡ് ഇസ് ബോൺ, ഗോഡ് ഇസ് ഗിവിങ് യു അഷുറൻസ് ദറ്റ് ഹി ഹാസ് നോട്ട് ലോസ്റ്റ് ഹിസ് ഹോപ്പ് ഇൻ ഹ്യൂമാനിറ്റി. മനുഷ്യരാശിയിലുള്ള വിശ്വാസം തനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ദൈവം തെളിയിക്കുന്നത് ഒരു പുതിയ വ്യക്തി ജനിക്കുമ്പോഴാണ്. അപ്പോൾ വി ഹാവ് ടു കൺസിഡർ എ ചൈൽഡ് ആസ് ഡിവൈൻ. പക്ഷെ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു? കുട്ടി എന്താ പഠിപ്പിക്കുന്നത്? വാട്ട് ഇസ് ദ ഇൻഡോക്ട്രിനേഷൻ ദാറ്റ് വി ഗിവ് ടു ദ ചൈൽഡ്? ഞങ്ങൾ ചോദിക്കാറുണ്ട്, വാട്ട് ഡു യു വാണ്ട് യുവർ ചൈൽഡ് ടു ബി? ഞങ്ങൾ പേരൻറ് മീറ്റിംഗിൽ ചോദിക്കും, ഡു യു വാണ്ട് യുവർ ചൈൽഡ് ടു ബി ഗുഡ് ഓർ ഡു യു വാണ്ട് യുവർ ചൈൽഡ് ടു ബി ബിഗ്? പല പേരൻസും പറയും, സാറേ കൺഫ്യൂഷനാക്കി, ഞങ്ങൾ ഈ ഗുഡിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല, ബിഗിനെ കുറിച്ച് ഇതുവരെ ആലോചിച്ചിട്ടുള്ളൂ. അല്ലേ, അമിതാഭ് ബച്ചനാകണമോ വിവേകാനന്ദനാകണമോ എന്ന് ചോദിച്ചാൽ 100-ൽ 110 പേരൻസും പറയും അമിതാഭ് ബച്ചൻ ആയാൽ മതി. ഡു യു വാണ്ട് യുവർ ചൈൽഡ് ടു ബി ബിഗ് ആർ ഡു യു വാണ്ട് യുവർ ചൈൽഡ് ടു ബി ഗുഡ്? ഈ ഒരു ഡിസ്റ്റിങ്ഷൻ പേരൻസ് ചോദിക്കേണ്ട കാലമായി. ഇഫ് യു എന്താ വ്യത്യാസം എന്ന് ചോദിച്ചു കഴിയുമ്പോൾ ഇപ്പം എന്താ ചെയ്യുന്നത്? നമ്മുടെ വാട്ട് ഇസ് ഹാപ്പനിങ് ടു ദ ഫാമിലി, ഒരു പ്രത്യേകത പറഞ്ഞുതരാം. ഞങ്ങൾ കണ്ടിട്ടുള്ള ഒരു സംഭവമാണ്, എല്ലാ കുട്ടികൾക്കും ഫസ്റ്റ് ആവണം. എല്ലാവരും ഫസ്റ്റ് ആവില്ല എന്നറിയാലോ അല്ലേ? നന്നായി പഠിക്കണം, ഫസ്റ്റ് ആവണം, എന്നിട്ടോ ഫസ്റ്റ് ആയി കഴിഞ്ഞ് നല്ല മാർക്ക് വാങ്ങണം, നല്ല ഡിഗ്രി എടുക്കണം, നല്ല ജോലി സമ്പാദിക്കണം, ധാരാളം പണം സമ്പാദിക്കണം, എന്നിട്ടോ അച്ഛനമ്മേനെയും നോക്കണം. ഇതിൽ ആദ്യം പറഞ്ഞ എല്ലാം കുട്ടി ചെയ്യും, അച്ഛനും അമ്മേനും വൃദ്ധസദനത്ത് കൊണ്ടാക്കും. ദാറ്റ് ഈസ് ബിക്കമിങ് ബിഗ്. വൈ കാൻ വി ട്രെയിൻ അവർ ചൈൽഡ് ടു ബി ഗുഡ്? ഹൗ കാൻ വി ട്രെയിൻ അവർ ചൈൽഡ് ടു ബി ഗുഡ്? സ്റ്റോറി ടെല്ലിംഗ്, പ്രേയർ ആൻഡ് കൊട്ടേഷൻസ്, ഗ്രൂപ്പ് സിംഗിങ്, ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്. ദ ചൈൽഡ് ഡെവലപ്സ് ആൻ ഇന്റലക്ച്വൽ യേണിംഗ് ടു ബി ഗുഡ് റാദർ ദാൻ ബിഗ്. ഈ ഒരു ഇതൊരു ഭാരതീയ സങ്കല്പമാണ്. ഇതൊരു ഭാരതീയ സങ്കല്പമാണ്, നല്ലതായിത്തീരുക, വലിയവനായിത്തീരുക എന്നൊരു പാശ്ചാത്യ സങ്കല്പം നമ്മൾ എന്തിന് കടമെടുക്കണം? അല്ലേ, അവിടെ ഇറ്റ് വാസ് എ ലാൻഡ് ഓഫ് കോമ്പറ്റീഷൻ. ടു ബി ഗുഡ് എന്നതൊരു നമ്മുടെ ഒരു ഇന്ത്യൻ ഒരു കോൺസെപ്റ്റാണ്. അത് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാം. അപ്പോൾ ഈ ഫാമിലി ടൈം, അടുത്തത് വരുന്നത് കമ്മ്യൂണിക്കേഷൻസാണ്. സ്പൗസ് ബോണ്ട്, പവർ ഹയറാർക്കി, ഫാമിലി ടൈം, കമ്മ്യൂണിക്കേഷൻസ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഫാമിലിയിൽ ഏറ്റവും അധികം മുറിവേൽപ്പിക്കാൻ ഉപയോഗിക്കുന്ന ആയുധം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പേരാണ് നാവ്, ടങ്. അല്ലേ, പരസ്പരം നമ്മൾ വെട്ടി മുറിവേൽപ്പിക്കുന്നത് ഇറ്റ് ഇസ് വിത്ത് യുവർ ടങ്. ഇന്നലെ ഒരു സീരിയൽ കണ്ടു. ഇന്നലെ സീരിയൽ കണ്ടപ്പോൾ അതിൽ 10-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി എക്സ്കർഷന് പോകണം. ഞാൻ ഇതിൻ്റെയൊക്കെ ഇഫക്റ്റ് പറയുകയാണ്. ഞാൻ ചിലപ്പോൾ സംസാരിക്കുമ്പോൾ ടി വിയെക്കുറിച്ച് കുറച്ച് അധികം പറഞ്ഞു പോകും, കാരണം നമുക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പറയുന്നതാണ്. അതിൽ 10-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് എക്സ്കർഷന് പോകണം. അപ്പോൾ അമ്മ പഠിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അമ്മ പറയാണ്, ഓക്കെ എവിടെയോ തെണ്ടാൻ പോകണം അത്രയെന്ന് പറഞ്ഞു. പഠിച്ചിട്ടില്ല അമ്മ. ഉടനെ അച്ഛൻ്റെ മുമ്പിൽ വെച്ചിട്ട് മകള് അമ്മയോട് പറയാണ്, തെണ്ടാൻ പോവല്ല മോളെ ബുദ്ധൂസേ. അമ്മയോട് പറയാണ്, തെണ്ടാൻ പോവല്ല മോളെ ബുദ്ധൂസേ, അതിന് എക്സ്കർഷൻ എന്നാ പറയാം. ദിസ് ഇസ് ദ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ ദറ്റ് അവർ ചിൽഡ്രൻ അഡോപ്റ്റ് ടുഡേ. കുറച്ച് കാലം മാത്രം തമാശയായിട്ട് നമ്മുടെ കുട്ടികൾ അമ്മേനെ മാതാശ്രീന്നും അച്ഛനെ പിതാശ്രീന്നും വിളിച്ചിരുന്നു, പണ്ട് രാമായണവും മഹാഭാരതവും ടി വിയിൽ വന്നപ്പോൾ. അല്ലേ, അന്ന് അതിൽ അച്ഛനെയും അമ്മേനെയും മാതാശ്രീന്നും പിതാശ്രീന്നും വിളിച്ചിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിലെ കുട്ടികളൊക്കെ, ഏ മാതാശ്രീ ഇവിടെ വാ എന്ന് വിളിച്ചു പറഞ്ഞിരുന്നു. കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽസ്, അച്ഛനും അമ്മയും അതായത് ഭാര്യാഭർത്താക്കന്മാർ അഡോപ്റ്റ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽസാണ് കുട്ടികൾ അഡോപ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ യു വിൽ ബി സർപ്രൈസ്ഡ് ദറ്റ് ഇൻ മെനി ഫാമിലീസ് ദ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽസ് ആർ വെരി ബാഡ്. നമ്മുടെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള പല വാല്യൂസും കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ അപ്രത്യക്ഷമായിട്ട് പോകുന്നു. ഇത് വളരെ, ഇതിനൊരു പ്രധാന കാരണം നമ്മുടെ സിനിമയും നമ്മുടെ മാധ്യമങ്ങളാണ്. നമ്മുടെ മാധ്യമങ്ങളിലൂടെ കുട്ടികൾക്ക് കിട്ടുന്ന കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽസ് വളരെ വികലവും വക്രവും വികൃതവുമായിട്ട് മാറുന്നുണ്ട്. ഞങ്ങൾ ഈ നഴ്സിംഗ് പരീക്ഷയ്ക്ക്, നഴ്സിങ്ങിന് കുട്ടികളെ എടുക്കാൻ പോകുമ്പോൾ അവരെ ഇൻ്റർവ്യൂവിന് വിളിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ അവരെ ഇൻ്റർവ്യൂവിന് ചോദ്യം ചോദിക്കുമ്പോൾ അവർ മലയാളത്തിൽ ഉത്തരം പറയാറില്ല, ടി വി മലയാളത്തിലാണ് ഉത്തരം പറയാം. ടി വി മലയാളം എന്നൊരു മലയാളം ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട്, അതൊരു പ്രത്യേക മലയാളമാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻസിൽ ഒരു പ്രധാന സംഗതി, 60% ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇസ് ലിസണിങ്. നമ്മൾ ഓർക്കുന്നില്ല അത്. നമ്മൾ ആരോടും, നമ്മൾ ആൾ പറയുന്നത് നമുക്ക് കേൾക്കാൻ തീയല്ല. കൗൺസിലിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം ലിസണിങ് ആണ്. ഇഫ് യു ലിസൺ ടു അനദർ പേഴ്സൺ ദറ്റ് മീൻസ് ദാറ്റ് യു ആർ ഷോയിങ് യുവർ ലവ് ടു ദറ്റ് പേഴ്സൺ. ഇഫ് യു ഡോണ്ട് ലിസൺ ടു ദറ്റ് പേഴ്സൺ യു ആർ ബീങ് വയലൻസ് ടു ദറ്റ് പേഴ്സൺ. ഭാര്യാഭർത്തൃ ബന്ധത്തിലെയും ഫാമിലി ഇതിലത്തെയും ഒരു പ്രധാന സംഗതി, 10 മിനിറ്റ് എല്ലാവരും ഇരുന്ന് ലെറ്റ് ഈച്ച് പേഴ്സൺ സ്പീക്ക്. ഓഫീസിൽ നിന്ന് പുറന്ന് വന്ന ഭാര്യ തൻ്റെ പ്രശ്നങ്ങളൊക്കെ പറയുക, മറ്റുള്ളവർ കേൾക്കുക, കേൾക്കുന്നത് സൊല്യൂഷൻ കൊടുക്കാനാകരുത്. അങ്ങനെ ഓരോരുത്തരും സംസാരിച്ച് അൺബേർഡൻ ചെയ്ത് കഴിയുമ്പോൾ ആ ഫാമിലിയിൽ ശാന്തി ഉണ്ടാകും. കാരണം പലപ്പോഴും ഞാൻ എൻ്റെ ജോലി സ്ഥലത്ത് നിന്ന് വരുന്നത് എൻ്റെ പ്രശ്നങ്ങൾ മുഴുവൻ തലയിൽ നിറച്ചിട്ടാണ്, എൻ്റെ ഭാര്യ ജോലി സ്ഥലത്ത് നിന്ന് വരുന്നത് അവരുടെ പ്രശ്നങ്ങൾ മുഴുവൻ തലയിൽ നിറച്ചിട്ടാണ്, കുട്ടികൾ വരുന്നത് എന്തെങ്കിലും പ്രശ്നം സ്കൂളിലുണ്ടാക്കിയിട്ടാണ്. ഇത് മുഴുവനും കൂടി എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത സന്ദർഭത്തിൽ പുറത്തു പറയുന്ന വാക്കുകളൊക്കെ അടിബഹളായിരിക്കും. ഇങ്ങനെയാണ് എല്ലാ ഫാമിലിയിലും നടക്കുന്നത്. ദാറ്റ് ഈസ് ബിക്കോസ് ദർ ഇസ് നോബഡി ടു ലിസൺ ടു അസ്. ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്, വെൻ എ പേഷ്യൻ്റ് കംസ് ടു മീ, നിങ്ങളൊരു പേഷ്യൻ്റായിട്ട് ഒരു ഡോക്ടറെ അടുത്ത് പോകുമ്പം, വാട്ട് യു എക്സ്പെക്ട് ഫസ്റ്റ് ഇസ് നോട്ട് എ പ്രിസ്ക്രിപ്ഷൻ അല്ലേ? വാട്ട് യു വോണ്ട് ഇസ് ദ ഡോക്ടർ ടു ലിസൺ ടു യു കംപ്ലീറ്റ്ലി. ഒന്നും പറയണ കേൾക്കൂ അല്ലേ? നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കെന്താ, ഹേ ഞാനൊന്ന് പറയണത് കേൾക്കൂ ഹേ, ഇങ്ങനെയല്ലേ പറയാം? അപ്പോൾ ഒരു ഫാമിലിയിലത്തെ കമ്മ്യൂണിക്കേഷൻ്റെ പ്രധാന ഭാഗം ഇറ്റ് ഇസ് ലിസണിങ്, പറയുന്നത് കേൾക്കുക. ഒരു ഒരു പ്രത്യേക ഇതിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു എക്സസൈസസ് ദാറ്റ് സ്പെൻഡ് 5 മിനിറ്റ്സ് വെർ ഈച്ച് പേഴ്സൺ അൺബേർഡൻസ് ദ പ്രോബ്ലംസ് ദെൻ സിറ്റ് ടുഗെദർ ആൻഡ് പ്രേ ടുഗെദർ. ഒരു സൈലൻറ്റ് പ്രേയറും ചെയ്ത് കഴിയുമ്പോൾ ഒരുപാട് ഫാമിലി പ്രോബ്ലംസ് ഓട്ടോമാറ്റിക്കലി ഗെറ്റ് സോൾവ്ഡ്. ഇത് നമുക്ക് പണ്ടേ പറഞ്ഞു തന്നിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ഒരു ട്രഡീഷണൽ വാല്യൂ എന്ന് പോയൊരു സംഗതി, നമ്മളിപ്പോൾ എല്ലാവരും ഈ ടി വിയുടെ മുമ്പിൽ ഇരിക്കുന്നതുകൊണ്ട് കൊളക്കടവിലിരുന്ന് പരദൂഷണം പറയുന്ന സമ്പ്രദായം നിന്നുമല്ലേ. ഈ കൊളക്കടവിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറയുമ്പം ഒരുപാട് കൗൺസിലിംഗ് അവിടെ നടന്നിരുന്നു. ഒരു വീട്ടിലെ സ്ത്രീ പോയിട്ട് തൻ്റെ പ്രശ്നങ്ങളൊക്കെ പോയി തുറന്ന് പറയുകയാണ് മറ്റേ വീട്ടിലെ സ്ത്രീയോട്. അപ്പോൾ ആ സ്ത്രീ പറയുകയാണ്, എൻ്റെ വീട്ടിലും ഇതേ പ്രശ്നമുണ്ട്. ഇവിടെ ഷെയറിങ് നടക്കുമ്പോൾ ഈ ഷെയറിങ്ങിൽ ഒരുപാട് കൗൺസിലിംഗ് നടന്നു പോയിരുന്നു. ഇറ്റ് വാസ് എ നാച്ചുറൽ വേ ഓഫ് സോഷ്യൽ കൗൺസിലിംഗ്. ഇത് നിന്ന് പോയിട്ട് നമ്മൾ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ കൗൺസിലിംഗ് സെൻറ്റർ അന്വേഷിച്ച് പോയി 200 രൂപ ഫീസ് കൊടുത്തിട്ട് അവിടെ ഇരിക്കുന്ന ഒരു അപരിചിതൻ്റെ മുമ്പിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ തുറന്നു വയ്ക്കും. അമ്പലപ്പറമ്പിൽ പ്രദക്ഷിണം വയ്ക്കുന്ന സമയത്ത് നാരായണ നാരായണ എന്ന് ചെല്ലുന്നതിലടക്കും പ്രശ്നങ്ങൾ പറഞ്ഞിരുന്നു. ദാറ്റ് വാസ് വൺ ഫോം ഓഫ് നാച്ചുറൽ കൗൺസിലിംഗ്, ദാറ്റ് ഈസ് ഡിസപ്പിയേർഡ്. അമ്പലത്തിൽ പോകാൻ സമയമില്ല. അമ്പലത്തിൽ പ്രദക്ഷിണം വയ്ക്കുന്ന ഒരു എക്സസൈസ് ആണെന്ന് പറഞ്ഞിട്ട് പോലും അമ്പലത്തിൽ പോകാൻ സമയമില്ല. ബിക്കോസ് വി ആർ ഗ്ലൂഡ് ഡൗൺ ടു ദ വിഷ്വൽ മീഡിയ. വിഷ്വൽ മീഡിയയുടെ വേറൊരു പ്രശ്നം നമ്മൾ അനുഭവിക്കുന്നത്, ഇന്ന് പാട്ട് എന്നൊരു വസ്തുത ആരും കേൾക്കാറില്ല ഉണ്ടോ? ഇപ്പം എല്ലാവരും പാട്ട് കാണുക ചെയ്യുന്നല്ലേ. ഇപ്പം പാട്ട് കാണുകയല്ലേ ചെയ്യുക? പഴയ നല്ല ഹിന്ദി പാട്ടുകളൊക്കെ, ലതാ മങ്കേഷ്കറും ആശാ ഭോൻസ്ലെയും പാടിയ നല്ല മനോഹര ഹിന്ദി ഗാനങ്ങളൊക്കെ ഇന്ന് റീമിക്സ് ആക്കിയിട്ട് അല്പവസ്ത്രീണികളോ വിവസ്ത്രീണികളോ ആയിട്ടുള്ള കുറേ സ്ത്രീകൾ തുള്ളിച്ചാടുന്ന ഒരു വിഷ്വൽ മീഡിയ ആയിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. സംഗീതം കേൾക്കാനല്ലാതെ കാണാനുള്ളൊരു വസ്തുവായിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ കൾച്ചറൽ ഡീഗ്രഡേഷനിൽ നമ്മൾ പോവുകയാണ്. ഇതൊക്കെ റിസ്റ്റോർ ചെയ്യാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഇതുപോലുള്ള ഓർഗനൈസേഷൻസിനുണ്ട്. അപ്പോൾ നമ്മൾ ഈ ലിസണിങ് സ്കിൽസ്, കൗൺസിലിംഗ്, നാച്ചുറൽ നോർമൽ കൗൺസിലിംഗ് നടന്നിരുന്നത് നമ്മൾ ഇല്ലാതെ ആക്കിയിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പറയാനുള്ളൊരു അവസരം ഇല്ലാതെയായിരിക്കുന്നു. നമുക്ക് എന്താണ് ഗുരുവായൂരപ്പൻ്റെ മുമ്പ് പോയിട്ട് കൃഷ്ണ ഗുരുവായൂരപ്പ എനിക്ക് ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഉറപ്പുണ്ട് അദ്ദേഹം അവിടുന്ന് എണീറ്റ് പോവില്ല എന്നുള്ള, അല്ലേ? അല്ലേ? ഗുരുവായൂരപ്പൻ എണീറ്റ് പോവില്ല എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാണ് നമ്മൾ മുഴുവൻ അവിടെ തുറന്നു വെക്കുന്നത്. വി ആർ ഷുവർ ദാറ്റ് ഹി വിൽ ലിസൺ ടു അസ്. സോ വാട്ട് വി വോണ്ട് ഫ്രം ഗുരുവായൂരപ്പൻ വെൻ വി ഓപ്പൺ അവർ ഹാർട്സ് ടു ഹിം, ദാറ്റ് വി നോ ദാറ്റ് ഹി വിൽ ലിസൺ ടു അസ്. ഇപ്പോൾ ഒരു ഫാമിലി ടൈമിൽ ലിസണിങ് ഈസ് എൻ ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്. വൺസ് എവറിബഡി അൺബേർഡൻസ്, പ്രേയിങ് ടുഗെദർ is an important aspect. Appo nammal parna spouse bond, power hierarchy, communication, family time. Fifth one is awareness and connectivity. This is very important. Awareness and connectivity ennu parayumbo ee family ties il ippo varuna oru problem, njangal place cheyuna oru problem endha nu parnjal, innatha samoohathil mugam moodigal aninju jeevikkende varuna oru gathigada palarkam. ഞങ്ങൾക്കൊരു പ്രശ്നമുണ്ടായി. ഞങ്ങൾ ഒരു വലിയ പട്ടണത്തിൽ ഞങ്ങളുടെ കൗൺസിലിംഗ് സെൻറ്ററിൽ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു. 21 ഇയർ ഓൾഡ് നല്ല കുട്ടി, പഠിക്കുന്ന കുട്ടി ആത്മഹത്യ ചെയ്തു. റീസൺസ് കണ്ടപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ, തൻ്റെ അച്ഛനെ വളരെയധികം ആരാധിച്ചിരുന്നൊരു കുട്ടിയായിരുന്നു. അച്ഛനൊരു സോഷ്യൽ വർക്കറായിരുന്നു. അച്ഛനെ വലിയ ഒരു ഐഡിളാക്കി വെച്ച് ആരാധിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. കുട്ടി രാത്രി എണീറ്റ് വന്നപ്പോൾ കണ്ടത് സ്ഥലത്തെ വലിയൊരു കോൺട്രാക്ടറുടെ 12 മണിക്ക് അച്ഛനെ കണ്ട് അച്ഛൻ്റെ മുമ്പിൽ ഒരു ബ്രീഫ് കേസ് തുറന്നു വയ്ക്കുകയാണ് ഈ കോൺട്രാക്ടർ. അതിൽ നിറച്ച് നോട്ട്സാണ്, 10,00,000 രൂപയുടെ നോട്ട്സാണ്. സംഭവം വ്യക്തമാണല്ലോ അല്ലേ? എന്തിനാണ് രാത്രി 12 മണിക്ക് ഒരാൾ വന്ന് ഇയാൾക്ക് കാശ് കൊടുക്കുന്നത്? നെക്സ്റ്റ് ഡേ ദീസ് ഗേൾ കമ്മിറ്റഡ് സൂയിസൈഡ്. താൻ ആരാധിക്കുന്ന ഒരു ആരാധ്യ പുരുഷൻ്റെ ആ വിഗ്രഹം തകർന്നുടഞ്ഞത് കണ്ടപ്പോൾ അത് താങ്ങാൻ ആ കുട്ടിക്ക് സാധിച്ചില്ല. ഒരു പ്രധാനപ്പെട്ട സംഗതി, നമ്മുടെ അവെയർനെസ് ആസ് പേരൻസ് നമുക്കറിയില്ലെങ്കിൽ നമ്മൾ മുഖംമൂടികൾ അണിഞ്ഞുകൊണ്ട് കുട്ടികളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്തെങ്കിലും ആ മുഖംമൂടി അഴിഞ്ഞു വീഴുമ്പോൾ കുട്ടികൾ ഷാറ്റേഡ് ആവും. അപ്പോൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ലെറ്റസ് ബി ട്രൂത്ത്ഫുൾ എന്നൊരു സംഗതിയാണ്. ഇത് ആധുനിക സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. പക്ഷേ നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആത്മാർത്ഥമായിട്ട് ധ്യാനം ചെയ്യുകയും ആത്മാർത്ഥമായിട്ട് നമ്മൾ നമ്മുടെ പുരാണ കഥകൾ വായിക്കുകയും ചെയ്യുമ്പോൾ നമുക്കൊരിക്കലും ഇങ്ങനെ മുഖംമൂടികൾ അണിഞ്ഞുകൊണ്ട് നിൽക്കാൻ പറ്റില്ല. അവെയർനെസ്സിൻ്റെ മറ്റൊരു ഭാഗം, മൈ റോൾ ആസ് എ പേരൻ്റ് എന്ന് പറയുമ്പോൾ, ഭാരതീയ സങ്കല്പം അനുസരിച്ചുള്ള ഒരു സംഗതി ഓരോ പേരൻ്റും ചിന്തിക്കേണ്ടത്, ബയോളജിക്കലി നമ്മൾ പറയുന്നു എൻ്റെ കുട്ടി അല്ലേ, ഞാൻ പറയും എൻ്റെ കുട്ടി, ഒരു സ്ത്രീ പറയും എൻ്റെ ഭാര്യ പറയും എൻ്റെ കുട്ടി. എൻ്റെ ഭാര്യയോട് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ കുട്ടി എന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ പറയും ഞാൻ പ്രസവിച്ച കുട്ടിയാണ്, എന്നിൽ നിന്നും വന്നതാണ്. ഞാൻ പറയും എൻ്റെ ബീജത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. ബട്ട് ഈസ് ഇറ്റ് ട്രൂ? ഈ കുട്ടിയുടെ ജീവൻ എത്രയോ കോടാനും കോടി വർഷങ്ങളായിട്ട് വരുമല്ലേ, ഇതിൻ്റെ ബിഗിനിങ് ഇവിടെ അല്ലല്ലോ. ഇതിൻ്റെ ബിഗിനിങ് എന്നിൽ നിന്നല്ല, ഇതിൻ്റെ ബിഗിനിങ് എൻ്റെ ഭാര്യയിൽ നിന്നല്ല, ഇതിൻ്റെ ബിഗിനിങ് എത്രയോ മുമ്പാണ്. സോ അവിടെയാണ്, അഗെയിൻ ഐ എം കോട്ടിങ് സത്യസായി ബാബ, ഖലീൽ ജിബ്രാനും ഇത് എഴുതിയിട്ടുണ്ട്, ദ ചൈൽഡ് ഹാസ് നോട്ട് കം ഫ്രം യു, ദ ചൈൽഡ് ഹാസ് കം ത്രൂ യു. കുട്ടി നമ്മളിലൂടെ വന്നതാണ്, നമ്മളിൽ നിന്ന് വന്നതല്ല. എത്രയോ വർഷങ്ങളായിട്ട് ജന്മജന്മാന്തരങ്ങളായിട്ട് വളർന്നു വന്ന ഒരു ജീവൻ എന്തോ ഒരു കാരണവശാൽ എന്നിലൂടെയും എൻ്റെ ഭാര്യയിലൂടെയും കടന്നു വന്നു. അപ്പോൾ എന്നിലൂടെ വന്നിട്ടുള്ള ഒരു ജീവനാണത്. ദ ചൈൽഡ് ഹാസ് കം ത്രൂ മീ. ഈ ത്രൂ മീ എന്ന് പറയുമ്പം ഫ്രം വേർ ഇസ് ഇറ്റ് ഓറിജിൻ? നമ്മൾ ആചാര്യന്മാർ പറഞ്ഞു തരുന്നു അല്ലേ, പറഞ്ഞില്ലേ, ബീജം മാം സർവഭൂതാന, എവിടെത്തിൻ്റെയും സീഡ് ഇസ് ഫ്രം സംവെയർ ആൻഡ് ഫ്രം ദറ്റ് സീഡ് കം ഓൾ ദ ഇവിടെ ജീവജാലങ്ങൾ മുഴുവനും. അപ്പോൾ വാട്ട് ഇസ് മൈ റോൾ? അവെയർനെസ്സിൽ വരുമ്പോൾ വാട്ട് ഇസ് മൈ റോൾ ആസ് എ പേരൻറ്റ്? എൻ്റെ റോൾ എന്താന്ന് പറഞ്ഞാൽ, അതിനെയും മനോഹരമായിട്ട് ചിത്രീകരിച്ചത്, ഒരു മുതലാളിയുടെ വീട്ടിലുള്ള മനോഹരമായൊരു ഉദ്യാനം, ഒരു തോട്ടം. ഈ തോട്ടത്തിൽ ധാരാളം പൂക്കൾ, ഈ പൂക്കളെ നോക്കി രക്ഷിക്കാൻ ഒരു തോട്ടക്കാരൻ. തോട്ടക്കാരൻ വളരെ സ്നേഹത്തോടുകൂടി ഈ പൂക്കളെ വളർത്തുന്നു, വളം ചേർക്കുന്നു, വേലി കെട്ടുന്നു, കള പറിക്കുന്നു, ജീവികൾ അതിനെ ആക്രമിക്കാതെ നോക്കുന്നു, നന്നായി വളർത്തുന്നു, അത് പുഷ്പമായി ഫലമായി അത് വളരുന്നു. തോട്ടക്കാരൻ്റെതാണോ തോട്ടം? തോട്ടക്കാരൻ്റെതല്ല തോട്ടം, തോട്ടം മുതലാളിയുടേതാണ്. പേരൻ്റ് എന്ന് പറയുന്നത് പേരൻ്റിന് ഈ തോട്ടക്കാരൻ്റെ റോളാണ്. യു ഹാവ് ടു നർച്ചർ ഗോഡ്സ് ചിൽഡ്രൻ ആൻഡ് റിട്ടേൺ ദ ചിൽഡ്രൻ ഇൻ എ പ്രോപ്പർ കണ്ടീഷൻ ടു ഗോഡ്. അപ്പോൾ ഒരു റോൾ ഓഫ് ദ പേരൻ്റ് എന്ന് പറയുന്നത് കാശ് കൊടുക്കുക, പഠിപ്പിക്കുക, വലിയ ആളാക്കുക അല്ലേ എന്നതിൽ ഒതുങ്ങുന്നില്ല. അവിടുത്തെ റോൾ ഓഫ് എ പേരൻ്റ് ഇസ് ടു മേക്ക് ദ ചൈൽഡ് എ ഗുഡ് പേഴ്സൺ ആൻഡ് നോട്ട് എ ബിഗ് പേഴ്സൺ. അപ്പോൾ ദ അവെയർനെസ് എന്ന് പറയുന്നത് വാട്ട് ഇസ് മൈ റോൾ ആസ് എ പേരൻ്റ്? മൈ റോൾ ആസ് എ പേരൻ്റ് ഇസ് ടു സീ ദാറ്റ് ദ ഗോഡ്സ് ചൈൽഡ് ഇസ് റിട്ടേൺഡ് ഇൻ എ പ്രോപ്പർ കണ്ടീഷൻ. അതിനുവേണ്ടി ശ്രമിക്കണം. ശ്രമിച്ച് പരാജയപ്പെടുന്നത് നമ്മുടെയല്ല, ദാറ്റ് ഇസ് യുവർ ഡെസ്റ്റിനി. അപ്പോൾ ഇതൊരു റോളാണ് അവെയർനെസ്. കണക്ടിവിറ്റി എന്ന് പറയുന്നത് ഈ നമ്മളുടെ കുടുംബങ്ങൾ ഇപ്പോൾ പറ്റുന്നൊരു അബദ്ധം, നമ്മൾ പ്രത്യേകിച്ചും പല സ്ഥലങ്ങളും പോയി കാണുമ്പോൾ പട്ടണങ്ങളിൽ പോയി ചോദിക്കുകയാണ് അടുത്ത ഫ്ലാറ്റിലാരാ താമസം, അത് കഴിഞ്ഞ മാസം വന്നവരാ, ഞങ്ങൾക്ക് അറിയില്ല, പരിചയപ്പെട്ടിട്ടില്ല അല്ലേ. പണ്ട് എൻ്റെ വീട്ടിൽ എൻ്റെ സഹോദരി മദ്രാസ് പഠിക്കുമ്പോൾ മദ്രാസിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ വലിയൊരു റിച്വലാണ് അല്ലേ. ഒരു ട്രെയിൻ ഉണ്ടാവും, ഒരു 24 മണിക്കൂർ എടുക്കും അവിടെ എത്തണമെങ്കിൽ. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ എത്തി എന്ന് വിവരമറിയിക്കാൻ ആകെ ഒരു ഒരു ഇത് ഒരു ടെലിഗ്രാം വരും അല്ലേ. ഇതാണ് അന്നത്തെ സംഗതി എൻ്റെ ജനറേഷനിലവർക്കറിയാം അല്ലേ. ഇന്നെങ്ങനെയാണോ, അമേരിക്കയിലിരിക്കുന്ന എൻ്റെ ഫ്രണ്ടിനോട് ഞാൻ എൻ്റെ വീട്ടിൽ ഇൻ്റർനെറ്റ് കണക്ഷനുണ്ട്, വെബ് കാം ഉണ്ടെങ്കിൽ നേരിട്ട് സംസാരിക്കുന്നു. മനുഷ്യൻ തമ്മിലുള്ള അകലം കുറഞ്ഞു 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 വന്നു, മനുഷ്യ മനസ്സുകൾ തമ്മിലുള്ള അകലം കൂടിക്കൂടിക്കൂടി വന്നു. അടുത്ത ഫ്ലാറ്റിൽ താമസിക്കുന്നവന് അസുഖം വന്നാൽ നോക്കാനുള്ള സൗമനസ്യം കാണിക്കാത്ത വിധത്തിൽ നമ്മൾ നമ്മുടെ ഷെല്ലിലേക്ക് ചുരുങ്ങുന്നു. ദിസ് ഈസ് നോട്ട് എൻ ഇന്ത്യൻ കോൺസെപ്റ്റ്, നമ്മുടെ കൾച്ചറിൽ പെട്ടതല്ല. അപ്പോൾ കണക്റ്റിവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഓൺ കിത്ത് ആൻഡ് കിൻ, നമ്മുടെ ജനറേഷൻസ് ദറ്റ് ഹവ് കം ബിഫോർ അസ്, ഇതിനെക്കുറിച്ചുള്ള ഒരു അവെയർനെസ് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പകർന്നു കൊടുക്കണം, നമ്മുടെ മുമ്പ് വന്ന ജനറേഷൻസിന്. അതുപോലെ തന്നെ കണക്റ്റിവിറ്റിയിൽ നമ്മുടെ ചിൽഡ്രൻ ടു ഹൂം ദേ ഗെറ്റ് കണക്റ്റഡ്, അവിടെയാണ് ഇത്തരം പ്രസ്ഥാനങ്ങളുടെ പ്രസക്തി വർദ്ധിക്കുന്നത്. നമ്മുടെ സമൂഹം, നമ്മുടെ കുടുംബം ഇത്തരം പ്രസ്ഥാനങ്ങൾ കണക്റ്റിവിറ്റി ഉണ്ടാക്കിയിട്ട്, നമ്മുടെ കുട്ടികളെ ഇത്തരം പ്രസ്ഥാനങ്ങൾ കണക്റ്റിവിറ്റി ഉണ്ടാക്കിയിട്ട് അവർക്ക് ഒരുപാട് പ്രോപ്പർ അവെയർനെസ് കൊടുക്കണം. ഇൻഫർമേഷൻ ഷുഡ് ബി ഗിവൺ ഇൻ എ പ്രോപ്പർ വേ. ഒരു മഹാനായ ചിന്തകൻ പറഞ്ഞു, ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ദ ഹിസ്റ്ററി ഓഫ് മാൻകൈൻഡ് വി ഹാവ് കം ടു എ സിറ്റുവേഷൻ വേർ വി ഹാവ് ടു പ്രൊട്ടക്ട് അവർ ചിൽഡ്രൻ ഫ്രം ഗെറ്റിംഗ് ഇൻഫർമേഷൻ. ഇൻഫർമേഷൻ ലഭിക്കുന്നതിൽ നിന്നും നമ്മുടെ കുട്ടികളെ രക്ഷിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പോകുന്നതെന്ന്. ബിക്കോസ് വാട്ട് ഇൻഫർമേഷൻ ദേ ഗെറ്റ് വി ഡോണ്ട് നോ. അവിടെയാണ് ഫാമിലീസ് ടുഗെദറായിട്ട് ഇത്തരം പ്രസ്ഥാനങ്ങളിൽ കണക്റ്റിവിറ്റി ഉണ്ടാക്കേണ്ടത് ഒരു അത്യാവശ്യമാണ്. കാരണം ടു വിച്ച് ഗ്രൂപ്പ് ദ ചൈൽഡ് വിൽ ഗോ എന്ന് നമുക്കറിയില്ല. ഇവിടെ കണക്ടിവിറ്റി ഒരു പ്രധാന സംഗതിയാണ്. അപ്പോൾ അവെയർനെസ് ഇൻ കണക്ടിവിറ്റിയിൽ ഒന്ന്, മൈ അവെയർനെസ് ആസ് ദ റോൾ ഓഫ് എ പേരൻറ്റ്. സെക്കൻഡ് തിങ് ഇസ് മൈ കണക്ടിവിറ്റി എൻ്റെ കുട്ടികളെ, എൻ്റെ ജനറേഷനെ പ്രീവിയസ് ജനറേഷൻസുമായിട്ടുള്ള കണക്ടിവിറ്റി, ഇത്തരം നല്ല സമൂഹവുമായിട്ടുള്ള കണക്ടിവിറ്റി പ്രവർത്തിക്കണം. ഇവിടെയാണ് നമ്മൾ ഗ്രൂപ്പ്സ്, നല്ല ഗ്രൂപ്പ്സിനെ ഉണ്ടാക്കേണ്ട ഒരു കാര്യം. മറ്റൊരു പ്രധാന കാര്യം, ഫാമിലി സ്ട്രക്ചർ ഇന്നത്തെ സമൂഹത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന, രംഗനാഥാനന്ദജിയുടെ പ്രശസ്തമായ പുസ്തകം ഉണ്ടല്ലോ, ഇറ്റേണൽ വാല്യൂസ് ഇൻ എ ചേഞ്ചിങ് സൊസൈറ്റി. ഇത്ര മനോഹരമായൊരു പേരാണ് അദ്ദേഹം കൊടുത്തത്, ഇറ്റേണൽ വാല്യൂസ് ഇൻ എ ചേഞ്ചിങ് സൊസൈറ്റി. സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നു, കുടുംബങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു, പക്ഷേ ഇറ്റേണൽ വാല്യൂസ് സനാതനമാണ്, മൂല്യങ്ങൾ. ഇങ്ങനെ വേണമെങ്കിൽ വാട്ട് ഇസ് ദ റോൾ ഓഫ് പേരൻസ്? പേരൻ്റ് എന്ന് പറയുന്നത് ഒരു ബ്രിഡ്ജാണ് അത്രേ, രണ്ട് കരകളെ ബന്ധിപ്പിക്കുന്ന ഒരു ബ്രിഡ്ജാണ് പേരൻ്റ്. ഇതിൽ ഈ ബ്രിഡ്ജ് എന്തിനാണ്, നാല് കാര്യങ്ങളാണ് ഈ ബ്രിഡ്ജിലൂടെ കടന്നു പോകേണ്ടത്. ഒരു വശത്ത് എൻ്റെ കഴിഞ്ഞ തലമുറ, ഒരു വശത്ത് എൻ്റെ കുട്ടികൾ, ഇവരെ കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജാണ് ഞാൻ. ഇവിടെ നാല് കാര്യങ്ങളാണ് അത്രേ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്: ട്രഡീഷൻ, ആറ്റിറ്റ്യൂഡ്, റിലിജിയൻ, കൾച്ചർ. നാല് പ്രധാന കാര്യങ്ങളാണ്. ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് എന്തോ എന്നറിയില്ല, പല ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നിന്ന് സഞ്ചരിച്ചപ്പോൾ മനസ്സിലായത് ഇത് ഈ കാര്യത്തിൽ ഏറ്റവും മോശം നമ്മളാണ്, കേരളത്തിലുള്ളവരാണ്. ട്രഡീഷൻ, ആറ്റിറ്റ്യൂഡ്, റിലിജിയൻ, കൾച്ചർ, നാല് കാര്യങ്ങളാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത്. ഇത് ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ വി ഷുഡ് ബി അവെയർ ഓഫ് ഇറ്റ്. ഇവിടെ വരുന്നത് പേരൻസ് അവെയർ അല്ല. സിംഗപ്പൂരിൽ ഞാൻ പോയപ്പോൾ അവിടെയുള്ളൊരു ബാരിസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് എൻ്റെ രക്ഷിതാക്കളോട് വളരെ ദേഷ്യമുണ്ട്, അവർ എന്നോട് ചെയ്ത ക്രൂരത എൻ്റെ മകളോട് ഞാൻ ചെയ്യരുതെന്നുണ്ട്. എന്താ ഇത്ര വലിയൊരു കാര്യം ഞാൻ ആകെ അറിഞ്ഞില്ല. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഐ എം എ ഹിന്ദു, മൈ പേരൻസ് ഡിഡ് നോട്ട് ടീച്ച് മീ ഹിന്ദുയിസം, ക്യാൻ യു ഹെൽപ്പ് മീ? അപ്പം ഞാൻ നാട്ടിൽ വന്ന് ശിവാനന്ദ സ്വാമിയുടെ, അവരുടെ ഒരു പുസ്തകമുണ്ട്, അമേരിക്കയിലുള്ള ഇന്ത്യൻ കുട്ടികൾക്ക് വേണ്ടി എഴുതിയിട്ടുള്ള മനോഹരമായൊരു പുസ്തകമാണ് ഡാഡി ആം ഐ എ ഹിന്ദു, ആ പുസ്തകത്തിൻ്റെ പേരാണ്. ആ പുസ്തകം ഞാൻ അയച്ചു കൊടുത്തു. നമ്മൾ ചെയ്യുന്നൊരു കാര്യം, വി ആർ നോട്ട് അവെയർ ഓഫ് അവർ ട്രഡീഷൻ, വി ആർ നോട്ട് അവെയർ ഓഫ് അവർ ആറ്റിറ്റ്യൂഡ്സ്, വി ആർ നോട്ട് അവെയർ ഓഫ് അവർ റിലിജിയൻ, വി ആർ നോട്ട് അവെയർ ഓഫ് അവർ കൾച്ചർ. ആദ്യം അവെയർനെസ് ഉണ്ടാക്കുക, ദെൻ ട്രാൻസ്മിറ്റ് ദി അവെയർനെസ് ടു അവർ ചിൽഡ്രൻ. നമ്മുടെ ട്രഡീഷൻസ്, നമുക്ക് റിട്ടേൺ ടു ദ ട്രഡീഷൻസ് ഒരു മസ്റ്റായ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്നു. ഞങ്ങളൊരു എക്സ്പെരിമെൻ്റ് നടത്തി. മദ്യപന്മാരുള്ള ഫാമിലിയിൽ മദ്യപാനശീലത്തിന് ട്രീറ്റ് ചെയ്യുമ്പം ഞങ്ങൾ നടത്തിയ എക്സ്പെരിമെൻ്റ്, രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ഈ മദ്യപാന ശീലമുള്ള വ്യക്തിയുടെ മക്കളോട് പറഞ്ഞു, രാവിലെ എഴുന്നേറ്റ ഉടനെ അച്ഛൻ്റെ കാൽക്കൽ നമസ്കരിക്കണം. ഒരു എക്സ്പെരിമെൻ്റൽ സൈക്കോ തെറപ്പിയാണ്. വളരെ ഇഫക്റ്റീവായി അത്, വളരെ വളരെ ഇഫക്റ്റീവായി. കാരണം രാവിലെ കുട്ടികൾ വന്ന്, രണ്ട് മൂന്ന് കുട്ടികൾ വന്ന് സാഷ്ടാംഗം നമസ്കരിച്ച്, എങ്ങനെയാണ് സാഷ്ടാംഗം നമസ്കരിക്കാമെന്നൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. വൈകുന്നേരം കള്ളു ഷാപ്പ് പോകുമ്പോൾ ഇയാളുടെ മുമ്പിൽ വരുന്നത് ഈ നമസ്കരിച്ച കുട്ടികളുടെ ചിത്രമാണ്. ഹി വാസ് റിലക്റ്റന്റ്. ഇറ്റ് വാസ് ഹെൽപ്ഫുൾ ഇൻ തെറപ്പി. നമ്മൾ ചില റിച്വൽസ്, ചില ട്രഡീഷൻസ് നമ്മൾ മടങ്ങിപ്പോകേണ്ടിയിരിക്കുന്നു. ദാറ്റ് വിൽ സ്ട്രെങ്തൻ അവർ ഫാമിലി ബോണ്ട്സ്. നമ്മളെ നാട്ടിൽ ഇപ്പോഴും എസ്പെഷ്യലി ഞാൻ കണ്ടിട്ടുള്ളത് നമ്മുടെ സമൂഹത്തിലാണ്, കേരളത്തിലെ സമൂഹത്തിലാണ്. ഞാൻ ഐ വെൻ ടു ലിവ്ഡ് വിത്ത് ഫാമിലി ഇൻ അഹമ്മദാബാദ്. അഹമ്മദാബാദിൽ ഞാനൊരു ഫാമിലിയിൽ താമസിക്കുമ്പം അവിടെ ഒരു വിവാഹം നടക്കുകയാണ്. ധാരാളം ഗസ്റ്റ് വന്നിട്ടുണ്ട്, ഇവരുടെ റിലേഷൻസ് വന്നിട്ടുണ്ട്. വന്നവരിൽ ഒരുപാട് പേര് അമേരിക്കയിൽ നിന്ന് വന്നവരാണ്. അതിൽ ഇന്ത്യ കാണാത്ത കുട്ടികളുണ്ട്. ജനറേഷൻസായിട്ട് അമേരിക്കയിൽ വളർന്നിട്ടുള്ള ഗുജറാത്തികളാണ്. ഇന്ത്യ കാണാത്ത ചെറുപ്പക്കാർ ആദ്യമായിട്ട് ഇന്ത്യയിൽ വരികയാണ്. 20, 22, 16, 17 വയസ്സായിട്ടുള്ള ചെറുപ്പക്കാർ. ഇവർ വന്ന് കയറിയ ഉടനെ ചെയ്തത് മുതിർന്നവരുടെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിക്കുകയാണ്. അവർ ഇന്ത്യ കണ്ടിട്ടില്ല. സ്റ്റിൽ ദ ട്രഡീഷൻസ് ഹാവ് ബീൻ ട്രാൻസ്മിറ്റഡ് ടു ദം ആൻഡ് ദേ ഫോളോ ഇറ്റ്. കോയമ്പത്തൂരിലുള്ള എൻ്റെ റിലേഷന് നമ്മുടെ ട്രഡീഷൻ അറിഞ്ഞൂടാം, മലയാളം അറിഞ്ഞൂടാം. സോ നമ്മുടെ ട്രഡീഷൻസ്, വി ഹാവ് ടു റിട്ടേൺ ടു ദ റിച്വൽസ്, വി ഹാവ് ടു റിട്ടേൺ ടു ദ ട്രഡീഷൻസ്. ഇന്നത്തെ ഈ കലുഷിതമായ ഫാമിലി അന്തരീക്ഷത്തിൽ നമ്മൾ കുറേയധികം ഫാമിലി പ്രോബ്ലംസ് വരുമ്പോൾ ഞങ്ങളിതനുസരിച്ച് സെർട്ടൺ ട്രഡീഷൻസ് ആൻഡ് റിച്വൽസ് വി ഹാവ് ടു റിട്ടേൺ. അത് ഒരുപാട് ഫാമിലി ബോണ്ടിനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് ഞങ്ങൾ എക്സ്പെരിമെൻ്റ് ചെയ്ത് പല സ്ഥലത്തും പ്രൂവ് ചെയ്തിട്ടാണ്. വൺ തിങ്, കുട്ടികൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുട്ടികൾ ധ്യാന ശ്ലോകം ചൊല്ലിയിട്ട് എഴുന്നേൽക്കുക, കരാഗ്രഹ വസതേ ലക്ഷ്മി ചൊല്ലിയിട്ട് എഴുന്നേൽക്കുക. എഴുന്നേറ്റ ഉടനെ അച്ഛനമ്മമാരെ നമസ്കരിക്കുക. പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പേ അച്ഛനമ്മയെ നമസ്കരിക്കുക. രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു ശ്ലോകം ചൊല്ലുക. ഇത് വളരെയധികം ഹെൽപ്ഫുള്ളാണെന്ന് കണ്ടു. തിരുവനന്തപുരത്ത് ഒരു എക്സ്പെരിമെൻ്റ് നടത്തി. സാറുണ്ട്, സാറിന് അറിയുമെന്നറിയില്ല. ഈ എക്സ്പെരിമെൻ്റ് നടത്തിയിട്ടുള്ളത് ഒരു എക്സ് നക്സലൈറ്റാണ് ഇതിന് നേതൃത്വം കൊടുത്തത്. തിരുവനന്തപുരത്ത് 35% താഴെ മാർക്ക് വാങ്ങിയിട്ടുള്ള SSLC കുട്ടികൾക്ക് ഒരു ഇത് നടത്തി. അതെന്താണെന്ന് പറഞ്ഞാൽ 6 മാസം കുട്ടികൾ വൈകിട്ട് 7 മണിക്ക് ശേഷം TV കാണാൻ പാടില്ല. ഓക്കെ, 8 മണിക്ക് 21 ഗായത്രി ചൊല്ലണം. 21 ഗായത്രി ചൊല്ലിക്കഴിഞ്ഞ് 1 മണിക്കൂർ നേരം പഠിക്കാം. അത് കഴിഞ്ഞ് കിടന്നുറങ്ങണം. കാലത്ത് 4 മണിക്ക് എഴുന്നേറ്റ് 21 ഗായത്രി പഠിക്കാം. 6 മാസം കഴിഞ്ഞ് അടുത്ത പരീക്ഷയ്ക്ക് എല്ലാ കുട്ടികളും 75% മാർക്ക് വാങ്ങി. ദിസ് ഈസ് എൻ എക്സ്പെരിമെൻറ്റ് ദാറ്റ് വാസ് കണ്ടക്റ്റഡ് ആൻഡ് ദിസ് വാസ് കണ്ടക്റ്റഡ് ബൈ എൻ എക്സ് നക്സലൈറ്റ്. അതാണ് അതിൻ്റെ രസം മുഴുവൻ. സോ റിട്ടേൺ ടു റിച്ച്. നമ്മൾ കൗൺസിലിംഗ് സെൻറ്ററിൽ പോകുന്നു, സാറേ ഇവൻ പഠിക്കുന്നില്ല, കൗൺസിലിംഗ് കൊടുക്കൂ. എന്നിട്ട് നമ്മൾ സായിപ്പ് എഴുതി വെച്ചിട്ടുള്ള കുറേ കൗൺസിലിംഗ് ടെക്നീക്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരുപാട് വിദ്യകൾ കാണിക്കുന്നു. വൈ കാൺ വി ഹാവ് അവർ ഓൺ? ലോകത്തിൽ ഒരുപക്ഷെ ഏറ്റവും വലിയ കൗൺസിലേഴ്സ് നമ്മളായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? ഒരു കാലത്ത് ഏറ്റവും വലിയ കൗൺസിലിംഗ് നമ്മൾ കണ്ടിട്ടുള്ളത് ഒരിക്കലും റാഷണൽ ഇമോട്ടീവ് തെറപ്പി എന്ന് പറഞ്ഞൊരു ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തു. റാഷണൽ ഇമോട്ടീവ് തെറപ്പി വളരെ സിമ്പിളാണ്. അതിൽ പറയുന്നത് വെച്ചാൽ ഒരു ക്രൈസിസ് വരുമ്പോൾ എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നു, കൺഫ്യൂഷൻ എനിക്ക് ആങ്സൈറ്റി ഉണ്ടാക്കുന്നു. ഈ ആങ്സൈറ്റിക്ക് കാരണം എൻ്റെ ചില ബിലീഫ് സിസ്റ്റംസാണ്. എൻ്റെ ബിലീഫ് സിസ്റ്റംസിനെ ഒരു ടെക്നിക് ഉപയോഗിച്ച് മാറ്റിക്കഴിഞ്ഞാൽ എൻ്റെ ആങ്സൈറ്റി മാറും, എൻ്റെ കൺഫ്യൂഷൻ മാറും, ഞാൻ ആക്റ്റീവ് ആകുമെന്നാണ്. ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ പറഞ്ഞു ഇത് 1968 ഇന്ന സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ചതാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ എന്നിട്ട് പറഞ്ഞു, എൻ്റെ സാറേ ഇത് 2000 കൊല്ലം മുമ്പേ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ഒരു യുദ്ധം ചെയ്യാൻ പോയ ഒരാൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായി, കൺഫ്യൂഷൻ ഉണ്ടായപ്പോൾ ആങ്സൈറ്റി ഉണ്ടായി. ഈ ആങ്സൈറ്റി ഒരു ബിലീഫ് സിസ്റ്റം ആയിരുന്നു, ഞാനിവരെ കൊല്ലുന്നു എന്നുള്ളതുകൊണ്ട്. അത് കൃഷ്ണൻ എന്ന് പറഞ്ഞൊരാൾ പറഞ്ഞു കൊടുത്തോടോ, ഇതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞു കൊടുത്ത് ഈ റാഷണൽ ഇമോട്ടീവ് തെറപ്പിക്ക് 2000 കൊല്ലം പഴക്കമുണ്ടല്ലോ എന്ന് പറഞ്ഞു. സോ വി ടേക്ക് സംതിങ്സ് ഫ്രം ഔട്ട് സൈഡ്, ബട്ട് വൈ കാൺ വി ഹാവ് അവർ ഓൺ സിസ്റ്റംസ്? സോ നമ്മൾ ഒരുപാട് ട്രഡീഷൻസ്, റിട്ടേൺ ടു ട്രഡീഷൻസ് ഇസ് ഗോയിങ് ടു ഹെൽപ്പ് അസ് ഇൻ ദിസ് സൊസൈറ്റി. ആൽവിൻ ടോഫ്ലർ പറഞ്ഞ ദ ഫ്യൂച്ചർ ഷോക്ക് എന്ന് പറഞ്ഞ സൊസൈറ്റിയിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പേ റിട്ടേൺ ടു അവർ ട്രഡീഷൻസ്, റിട്ടേൺ ടു അവർ റിച്വൽസ്. കുറേ അധികം റിച്വൽസ് നമുക്ക് കൊണ്ടുവരാം സമൂഹത്തിന്. എത്ര മാറ്റാണെന്നറിയോ, നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്ത സമയത്ത് സിമ്പിൾ തിങ്സ് ലൈക്ക് ദിസ്, പ്രോസ്ട്രേറ്റിംഗ് ബിഫോർ ദ പേരൻസ് ബിഫോർ ഗോയിങ് ഫോർ എൻ എക്സാമിനേഷൻ, പേരൻസിൻ്റെ ക്യാരക്ടർ മാറുന്നു. ട്രഡീഷൻ, ആറ്റിറ്റ്യൂഡ്സ്, ആറ്റിറ്റ്യൂഡ്സ്, നമ്മുടെ സ്ട്രോങ് ഫൗണ്ടേഷൻ ഓഫ് ദി ആറ്റിറ്റ്യൂഡ്സ് വിൽ ഡെവലപ്പ് ബൈ റീഡിങ് അവർ സ്ക്രിപ്റ്റേഴ്സ്. നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ ദി ആറ്റിറ്റ്യൂഡ്സ് ആർ ഇൻഗ്രെയിൻഡ്, ഒരു ബോറോഡ് ആറ്റിറ്റ്യൂഡ്സ് വരില്ല, അത് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യണം. റിലിജിയൻ, നമുക്ക് റിലിജിയൻ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഭയം അല്ലേ? നമ്മുടെ റിലിജിയൻ, വട്ട് എവർ റിലിജിയൻ ഇറ്റ് മേ ബി, അതിൻ്റെ നല്ല വശങ്ങൾ വി ഹാവ് ടു ട്രാൻസ്മിറ്റ് ടു ദ ചൈൽഡ്. റിലിജിയൻ്റെ നല്ല വശങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാത്തത് കൊണ്ടാണ് കുട്ടികൾ റിലിജിയനെ എതിർക്കുന്നത്. പുറമേ കാണുന്ന പല സംഗതികളും കണ്ട് ഇതാണ് റിലിജിയൻ എന്ന് യങ്സ്റ്റേഴ്സ് തെറ്റിദ്ധരിക്കുന്നു, ബിക്കോസ് വി ഹാവ് നോട്ട് ഗിവൻ ദം ദ കറക്റ്റ് പിക്ചർ ഓഫ് ദ റിലിജിയൻ. അതാണ് ഇന്ന് സംഭവിക്കുന്നത്. പലരും റിലിജിയൻ എന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ അന്ധവിശ്വാസങ്ങളെയും കാണിച്ച്, ബട്ട് ദാറ്റ് ഇസ് നോട്ട് റിലിജിയൻ. വെൻ യു ടോക്ക് അബൌട്ട് ഹിന്ദുയിസം, വാട്ട് ഇസ് ഹിന്ദുയിസം? അത് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യണം. ആൻഡ് കൾച്ചർ, വി ഹാവ് എ കൾച്ചർ. അൺഫോർച്ചുനേറ്റ്ലി നമ്മളൊരു വളരെയധികം ഗോയിങ് ഇൻ ഫോർ ബോറോഡ് കൾച്ചർ, അതിൻ്റെ ഒരു അതിപ്രസരത്തിലേക്ക് പോവുകയാണ് നമ്മളല്ലേ. ബോറോഡ് കൾച്ചർ എന്ന് പറയുമ്പോൾ എം എസ് സുബലക്ഷ്മിയുടെ സംഗീതം ആസ്വദിച്ചിരുന്ന നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഏറ്റവും ചുരുങ്ങി യേശുദാസിൻ്റെ സംഗീതം ആസ്വദിക്കാൻ തുടങ്ങി. ഇപ്പം നമുക്ക് ലജ്ജാവതിയെ കേട്ടാലേ ഉറക്കം വരുള്ളൂ എന്നുള്ള നിലയായി. വേർ ആർ വി ഗോയിങ്? ഹാസ് ടച്ച് എ റിച്ച് കൾച്ചർ. ആൻഡ് എഗെയിൻ സത്യസായിബാബ പറഞ്ഞതാണ്, കൾച്ചർ ഈസ് എൻ ഓഫ് ഷൂട്ട് ഓഫ് സ്പിരിച്വാലിറ്റി. അപ്പം നമ്മൾ വി ഹാവ് എ ഇൻഗ്രെയിൻ കൾച്ചർ. ഈ കൾച്ചർ എൻ്റെ വളരെ ചെറുപ്പത്തിൽ ഈ കൾച്ചർ കുട്ടികൾക്ക് നമ്മൾ ട്രാൻസ്മിറ്റ് കൊടുക്കാത്തത് കൊണ്ട് അവർ ചിൽഡ്രൻ ഗ്രോ അപ്പ് നോട്ട് നോയിങ് ദ ഗ്രേറ്റ്നെസ് ഓഫ് അവർ കൾച്ചർ. എവറി കൾച്ചർ ഇസ് ഗ്രേറ്റ്. ഒരു കൾച്ചറും ഈജിപ്ഷ്യൻ കൾച്ചറോ അല്ലെങ്കിൽ ചൈനീസ് കൾച്ചറോ മോശമാണെന്ന് നമ്മൾ പറയുന്നതല്ല. ബട്ട് ലെറ്റ് അസ് ചിൽഡ്രൻ, അവർ ചിൽഡ്രൻ ലേൺ അവർ കൾച്ചർ. ഇത് വളരെയധികം നമ്മൾ, അനദർ സൈഡ് ഓഫ് ദ പിക്ചർ ഇസ് ദാറ്റ് നമ്മൾ ധൃതി വെച്ച് കുട്ടീനെ ഭരതനാട്യം പഠിപ്പിക്കുന്നു. ഈ ഭരതനാട്യം നമ്മൾ പഠിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം, കുട്ടി സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിൽ ഫസ്റ്റ് വാങ്ങിയിട്ട് ഞാൻ എൻ്റെ ക്ലബ്ബിൽ പോയിട്ട് ഞാൻ ഞെളിയും, എൻ്റെ കുട്ടി സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ ഫസ്റ്റ് വാങ്ങിയത്. ദ റെൻസ് ദ ഭരതനാട്യം. ഭരതനാട്യം എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ കിടക്കുന്ന ആ ഒരു മഹാസമുദ്രം, ഇത് കുട്ടിക്കറിയില്ല. വൈ കാൺ വി ടെൽ ദ ചൈൽഡ് എവിടെ നിന്നാണ്? സംഗീത രത്നാകരം എഴുതിയപ്പോൾ അതിൽ ആദ്യം മാത്തമാറ്റിക്കലി ബേസ്ഡ് ആണ്. ഇൻ ഹൗ ഡീപ്പ് ഇസ് അവർ കൾച്ചർ. ഈ ഡീപ്പ് കൾച്ചറിനെ കുറിച്ചുള്ള, ഭരതനാട്യം അഭിനയിച്ച് സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിൽ ഫസ്റ്റ് വാങ്ങിയ കുട്ടിക്ക് ആ ഭരതനാട്യത്തിൻ്റെ പിന്നിലുള്ള ഒരു വലിയ ചരിത്രം, അതിൻ്റെ കൾച്ചറൽ ബേസിസ്, അതിനെ പഠിച്ച് അതിൽ അഭിമാനം കൊള്ളാവുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ എന്തുകൊണ്ട് ഉണ്ടാക്കുന്നില്ല? പാട്ട് പാടി ഫസ്റ്റ് വാങ്ങി, ദെയർ എൻസ് എ മാറ്റർ, അത് കുട്ടിയുടെ കഴിവാണ്. ബട്ട് ഈ സംഗീതം, ത്യാഗരാജസ്വാമികളെ കുറിച്ച് പറയുമ്പോൾ, ത്യാഗരാജസ്വാമികൾ ആ അവിടുത്തെ തെരുവുകളിൽ കൂടി ശ്രീരാമനെ സ്വപ്നം കണ്ട് ദർശിച്ചുകൊണ്ട് നടന്നത്, സൂര്യദാസ് പാട്ട് പാടുമ്പം കൃഷ്ണൻ മുമ്പിൽ വന്നിരുന്ന കഥകൾ, ഈ സംഗീതത്തിൻ്റെ കഴിവിൻ്റെയോട് ഒപ്പം തന്നെ ഈ ഒരു കൾച്ചറൽ ബേസിസ് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കൊടുക്കുന്നില്ല കുട്ടികൾക്ക്. ലെറ്റ് എസ് ട്രാൻസ്മിറ്റ് അവർ കൾച്ചർ ടു ദ ചിൽഡ്രൻ. ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഇന്ന് കാണുന്ന പല ഫാമിലി പ്രോബ്ലംസും നമ്മൾ സോൾവ് ചെയ്യാൻ പറ്റും എന്നാണ്. സോ ദ ഫാമിലി ആസ് എ ന്യൂക്ലിയസ് ഇൻ വിച്ച് നമ്മുടെ ഈ ഭാരതീയ പൈതൃകം വളർന്നു വരേണ്ടത് ഒരു കുടുംബത്തിൻ്റെ ഉള്ളിലാണ്. ഇവിടെ വേറൊരു സംഗതിയും കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഞങ്ങൾ കണ്ടിട്ടുള്ള ഒരു സംഭവം, ഇന്നത്തെ ഈ ഇതിൽ രക്ഷിതാക്കന്മാർ കുട്ടികളോട് പറയും, അധ്വാനിക്കും, സാക്രിഫൈസ് ത്യാഗം ചെയ്ത് അധ്വാനിക്കും. അധ്വാനിച്ചിട്ട് കുട്ടികളോട് പറയും, മക്കളെ കണ്ടില്ലേ, ഇതൊക്കെ ഞങ്ങൾ നിനക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ക്ലിയർ ആയല്ലോ അല്ലേ? കുട്ടികളോട് പറയാണ്, ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയാണ്. ചെറിയ കുട്ടികൾ ഇങ്ങനെ അത് കേട്ട് കേട്ട് വളരെയാണ് പറയുന്ന. എൻ്റെ ഉദ്ദേശം എന്താണ്? ഞാൻ പറയാണ്, ഇതൊക്കെ നിനക്ക് വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ എന്ന് പറയും. പറഞ്ഞാൽ എൻ്റെ ഉദ്ദേശം എന്താണ്? ഇവൻ വലുതാവുമ്പോൾ ഇതിന് എനിക്ക് പ്രതിഫലം തരണം, എന്നെ നോക്കുന്നതാണ്. പക്ഷെ ചെറിയ കുട്ടി കിട്ടുന്ന മെസ്സേജ് എന്താണ്? ഞാനും വലുതാവുമ്പം എൻ്റെ മക്കളെ ഇതേപോലെ നോക്കണം. യു അണ്ടർസ്റ്റാൻഡ്? അതേപടി കുട്ടി അത് ഒപ്പിയെടുക്കുകയാണ്. ആൻഡ് വാട്ട് ദ ചൈൽഡ് ബീയിങ്, കുട്ടിയുടെ മനസ്സിൽ ഇൻഗ്രെയിൻഡ് ആയിട്ടുള്ള എന്താണ്? ഞാൻ വലുതാവുമ്പം ഇതുപോലെ എൻ്റെ കുട്ടികളെയും നോക്കണം. കുട്ടി അതേപോലെ ചെയ്യും, അപ്പം ഞാൻ പറയും, കണ്ടില്ലേ ഞാൻ ഇവന് വേണ്ടിയിട്ട് ഇത്ര പാടുപെട്ടിട്ട് ഇവൻ എന്നെ നോക്കുന്നില്ല എന്ന്. ബട്ട് എവിടെ എനിക്ക് തെറ്റുപറ്റിയത്? എൻ്റെ അച്ഛനെയും അമ്മയെയും ഞാൻ നോക്കുന്നത് ഈ കുട്ടി കണ്ടിട്ടില്ല. എൻ്റെ അച്ഛനമ്മയും ഞാൻ നമസ്കരിക്കുന്നത് ഈ കുട്ടി കണ്ടിട്ടില്ല. എൻ്റെ അച്ഛനമ്മയും വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ഈ കുട്ടി കണ്ടിട്ടില്ല. വെയർ വിൽ ദ ചൈൽഡ് ലേൺ ഫ്രം? സോ ഡു ആസ് ഐ സേ എന്നത് കുട്ടികൾ തള്ളിക്കളയും, ഡു ആസ് ഐ ഡു എന്നത് കുട്ടികൾ ആക്സെപ്റ്റ് ചെയ്യും. അതുകൊണ്ട് പേരൻസ് ഹാവ് ടു ബി റോൾ മോഡൽസ്, പേരൻസ് ഹാവ് ടു ബി റോൾ മോഡൽസ്, അതർവൈസ് ദ ചിൽഡ്രൻ വിൽ നോട്ട് ആക്സെപ്റ്റ് ഇറ്റ്. അപ്പം നമ്മുടെ ഈ ട്രഡീഷണൽ വാല്യൂസ് നമ്മൾ ഇൻ കുറേയധികം നമ്മൾ സ്വയം പഠിക്കണം, നമ്മൾക്ക് പലർക്കും അവെയറല്ല. ഇതിനെ ബിൽട്ട് ഇറ്റ്, ഇൻറ്റഗ്രേറ്റ് ഇറ്റ് ഇൻ ടു ദ ഫാമിലി ഡയനമിക്സ്. ഈ ഫാമിലി ഡയനമിക്സിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ബിക്കോസ് വി ഹാവ് എക്സ്പെരിമെൻറ്റഡ് ഓൺ ദാറ്റ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നാല് വരി ശ്ലോകം ചൊല്ലണം എന്ന് പറയാൻ വലിയ ബുദ്ധിമുട്ട്. ആദ്യത്തേക്ക് കുട്ടികൾ മടിക്കും, പക്ഷേ ദേ വിൽ ഡു ഇറ്റ്, ദേ എൻജോയ് ഇറ്റ്, ദേ സ്റ്റാർട്ട് എൻജോയിങ് ഇറ്റ്. ഞങ്ങളൊരു സ്കൂളിൽ പോയിട്ട് കുട്ടികൾക്ക് സൈലൻസ് സെറ്റിംഗ് പഠിപ്പിച്ചു കൊടുത്തു. സൈലൻസ് സെറ്റിംഗ് പഠിപ്പിച്ചു കൊടുത്തിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം പിന്നെ കുട്ടികൾ ഇങ്ങോട്ട് വന്ന് ചോദിക്കാൻ തുടങ്ങി. പിന്നെ ഒരു ദിവസം ചെന്നപ്പോൾ കണ്ട കാഴ്ച, ഒരു ക്ലാസ്സിലെ കുട്ടികൾക്കാണ് പഠിപ്പിച്ചു കൊടുത്തത്, ഈ ക്ലാസ്സിലെ രണ്ട് വിദ്വാന്മാർ പോയിട്ട് അടുത്തൊരു ക്ലാസ്സിൽ പോയിരുന്നിട്ട് എല്ലാവരെയും വരിവരിയായിട്ട് ഇരുത്തിയിട്ട് കുട്ടികളെ കണ്ണടച്ചിരുത്തിയിട്ട് സൈലൻസ് സെറ്റിംഗ് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഈ കുട്ടികൾ. സോ വി ക്യാൻ ടീച്ച് ചിൽഡ്രൻ സോ മെനി തിങ്സ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ഏജ്. അപ്പോൾ ദിസ് ഇസ് ദ ടൈം, ദിസ് ഇസ് ദ ചാലഞ്ച്, ദാറ്റ് വെൻ വി ഹാവ് ടു ഇൻറ്റഗ്രേറ്റ് the tradition and culture of this country, this society, our traditions, and integrate it into a family dynamics. Angane ee family dynamics il integrate cheythu kaliyumbom nammal oru vaadu problems solve cheyan pattum, our future will become bright. Ee oru maha samrambathine uttaravadikalayittulla ellavarude munpil pranamangal ee oru avasaram thannathinum idu kshamayode kettathinum ellavarkkum nanni. Ende vaakkal ellam bhagavad padangal arpikkunnu. Namaskaram.